ശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. ആദ്യമായി വിശുദ്ധ പെരുന്നാൾ ആസന്നമായത് പ്രമാണിച്ച് അത് കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും നാം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പലരും കണ്ടുമുട്ടുന്നത് ആദ്യമായതുകൊണ്ട് തഖബ്ബലു അല്ലാഹു മിന്നാ വമിൻകും എന്ന് ചിലപ്പോൾ സാലിഹങ്ങൾ പറയാറുള്ളതാണ്. അല്ലാഹു നിങ്ങളിൽ നിന്നും നാം എല്ലാവരിൽ നിന്നും വിശുദ്ധ റമദാനിൽ ചെയ്ത സൽക്കർമ്മത്തെ, അതിലുള്ള എല്ലാ തകരാറോടുകൂടി അതിനെല്ലാം നികത്തിയും കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. കുല്ലു ആമിൻ വഅന്തും ബഖൈർ മിനൽ ആയിദീൻ മിനൽ ഫായിദീൻ. ഇനി ധാരാളം വർഷങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുവാനും റമദാൻ കൊണ്ടാടാനും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ സലഫ് സാലിഹീങ്ങൾ നാം പലപ്പോഴും പറയാറുണ്ട്, അഥവാ സഹാബാക്കൾ താബിഈങ്ങൾ താബിഈ താബിഈങ്ങൾ, റമദാൻ മാസം വരുന്നതിന് മുമ്പ് ആറുമാസം കഴിഞ്ഞാൽ ആറുമാസമാണ് റമദാൻ വരെ എന്നെ ജീവിപ്പിക്കണേ രക്ഷിതാവ് എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇനി അടുത്ത റമദാൻ വരെ എന്നെ ജീവിപ്പിക്കണമെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ റമദാനിന്റെ ആ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണേ രക്ഷിതാവ് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 360 ദിവസവും അവർ റമദാനുമായി ബന്ധം പുലർത്തി ജീവിക്കാറുണ്ടായിരുന്നു എന്ന് നാം റമദാനിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നടത്തിയതായ ചർച്ചയിൽ നാം സംസാരിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ നമ്മുടെ ജീവിതവും ആയിരിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ പ്രാർത്ഥനയിലല്ലെങ്കിലും റമദാനിലറിയതായ വിശുദ്ധ ആ ഗ്രന്ഥവുമായുള്ള ബന്ധത്തിൽ വീഴ്ച വരുത്താത്ത ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു മഹാഭാഗ്യമായിരിക്കും. അത് റമദാനുള്ളതായ അപൂർവം ബന്ധവും പുലർത്തൽ തന്നെയായിരിക്കും. അതിനല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു വരാറുള്ളത് റമദാനിന് മുമ്പ് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാളിന്റെ അലാമത്തിനെ കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ അതിന്റെ പ്രധാന അലാമത്തുകളായിട്ട് 4-5 ക്ലാസ്സുകളിലായിട്ട് നാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഓരോ അലാമത്തുകളെ ഓരോ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്നിട്ട് അവസാനമായി ചർച്ച ചെയ്യുന്നത് പിശനുകൾ അധികരിക്കുമെന്ന് അഥവാ പരീക്ഷണങ്ങൾ അധികരിക്കുമെന്ന് ഈ ഉമ്മത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് പറഞ്ഞതാണ്. ഫിത്തനുകൾ അപകടങ്ങളെന്നും പറയാം, അല്ലെങ്കിൽ പരീക്ഷണമെന്നും അതിന് പറയാം. എന്നാൽ ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് അതിന്റെ വാതിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലയാണ്, അവരുടെ ജഹാദത്താണ്, അവരുടെ മരണമാണ്, അവർ ഇഹലോകത്തോട് വിടവാങ്ങുക എന്നതാണെന്നും നാം പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളതായ മഹാത്മാക്കളുടെ പേര് വിട്ടുകടക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വിട്ടുകടക്കുക എന്നത് ഉചിതമല്ലാത്തത് കൊണ്ട് തന്നെ ഉമർ ബിൻ ഖത്താബ് ആരാണ് എന്നതുകൂടി നാം ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അത് വളരെ അനിവാര്യമാണ് നമുക്ക് പഠിക്കൽ. എന്തുകൊണ്ട് ഉമർ ബിൻ ഖത്താബിനെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ലോകം കണ്ടിട്ടില്ല എന്ന് ഒരു മുസ്ലിം വിശ്വസിച്ചിട്ടില്ലെങ്കിലും, ആ മുസ്ലിം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുസൽമാനൻ ആണെന്ന് പറയാൻ സാധിക്കുന്നതല്ലാത്തത് കൊണ്ട് തന്നെ നാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലേക്ക് ഒരു മിന്നൽ പര്യടനം നടത്തിയിരുന്നു. എന്നിട്ട് അവരുടെ മരണത്തോടുകൂടി നമുക്ക് ക്ലാസ്സിൽ ടൈം തികയാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തിയതായിരുന്നു. നാം നമ്മുടെ വിഷയത്തിന് ബഖിയത്തുണ്ട്, തുടർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു സമാപിച്ചിരുന്നത് റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ ക്ലാസ്. അതുകൊണ്ട് തന്നെ ആ പരിപൂർണത എന്നോണം നാം ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററിയുടെ സമാപനം ഇന്ന് കുറിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ ഭീമമായ അലാമത്താണെന്ന് നാം പറഞ്ഞതല്ല. അത് അബൂ ഹനീഫത്തിൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് മുഖേനയും മറ്റു സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് മുഖേനയും ഫിത്തനുകളിൽ നിന്നിട്ട് ആദ്യമായി അതിന്റെ വാതിൽ തുറക്കപ്പെടൽ ഉമർ ഖത്താബ് മരണപ്പെടലോടുകൂടി അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടലോടുകൂടിയാണെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ സന്തോഷവാർത്ത നൽകിയതല്ലായിരുന്നു, മറിച്ച് പേടിപ്പിച്ചറിയിച്ചതായിരുന്നു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ കൊണ്ടാണ് ഫിത്തനയുടെ വാതിൽ തുറക്കപ്പെടുക എന്ന് ഖിയാമത്ത് നാളിന്റെ അലാമത്തിനെ കുറിച്ച് ഒരു ദിവസം രാത്രി സുബ്ഹ് നമസ്കാരാനന്തരം ആരംഭിച്ച പ്രസംഗം അസ്തമാനത്തോടടുത്ത സമയം വരേക്കും നീണ്ട പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഹദീസ് സുലൈമാൻ റളിയല്ലാഹു തആല പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ചെറും ഖൈറുമായ പല കാര്യങ്ങളെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ വിവരിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ഖൈറ് കുറിക്കാറുണ്ടായിരുന്നു, നന്മകളെ കൂട്ടി ചെയ്യാറുണ്ടായിരുന്നു, കുറിച്ച് വെക്കാറുണ്ടായിരുന്നു. അതേസമയത്ത് ഞാൻ എഴുതാറുണ്ടായിരുന്നത് എന്താണ് തിന്മകൾ എന്ന കാര്യമാണ്. തിന്മകൾ റസൂൽ എന്ത് പറയുന്നു അതിനെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. കാരണം അതിൽ നിന്നിട്ട് ഞാനും എന്റെ സമുദായവും രക്ഷപ്രാപിക്കാൻ തന്നെ എന്താണ് ചെറു എന്താണ് അപകടമെന്ന് മുസ്ലിം ലോകം പഠിക്കുക എന്നത് മുസ്ലിം ലോകത്തിന്റെ ചുമതലയാണെന്നാണ് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം സാധാരണ പറയാറുണ്ട് കമ്മ്യൂണിസമെന്നോ സോഷ്യലിസമെന്നോ സെക്കുലറിസമെന്നോ അല്ലെങ്കിൽ ഓറിയന്റലിസമെന്നോ എന്നീ ഇസങ്ങളെ നാം കേൾക്കുന്ന സമയത്ത് അതെല്ലാം അനിസ്ലാമികമാണ്, അനിസ്ലാമിക സിദ്ധാന്തങ്ങളാണ്, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യാനീസൻ എന്തായിരിക്കോട്ടെ, ബാഹീസൻ എന്തായിരിക്കോട്ടെ, ആ യുഗത്തിന്റെ ഉടമകൾ അതിലൂടെ ജീവിച്ചോട്ടെ, നമുക്കതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നാം അത് പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന തത്വം നമ്മുടെ പണ്ഡിതരത്തുകളിലോ നമ്മുടെ കോളേജുകളിലോ ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. നമുക്ക് എല്ലാം പഠിക്കണം, പ്രത്യേകിച്ച് ശത്രുക്കളെയാണ് ആദ്യം പഠിക്കേണ്ടത്. ശത്രുക്കളെക്കുറിച്ചും അവരുടെ ചിന്താഗതികളെക്കുറിച്ചും അവർ ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി പ്ലാനിടുന്ന പരിപാടിയിടുന്നതായ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളെക്കുറിച്ചും നാമും നമ്മുടെ സമുദായവും നമ്മുടെ അധ്യാലയങ്ങളിലും വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം പഠിക്കുന്നതായ ആലയങ്ങളിലും നാം ഉൾക്കൊള്ളിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമുദായത്തിലുള്ളതായ എത്രയോ യുവാക്കൾ പെട്ടെന്ന് നിരീശ്വരവാദിയായി മാറുന്നു, പെട്ടെന്ന് നിർമ്മലവാദിയായി മാറുന്നു, പെട്ടെന്ന് നമ്മുടെ ആ പാപ്പാപ്പന്മാര് കരളുകൊടുത്ത കഴുത്തു കൊടുത്തതായ വിശുദ്ധ പ്രസ്ഥാനത്തിനോട് വിട വാങ്ങാൻ അവർ തുനിയുന്നു. അവരതിനെ കൂട്ടാക്കുന്നില്ല. എന്ത് കാരണമെന്ന് ചോദിച്ചാൽ എന്താണ് ശത്രുക്കൾ, ആരാണ് ശത്രുക്കൾ, ആരാണ് മിത്രങ്ങൾ എന്നത് അവർക്ക് ചെറുപ്പത്തിലെ നാം അവർന്നു കൊടുത്തില്ല, പഠിപ്പിച്ചു കൊടുത്തില്ല, മനസ്സിലാക്കി കൊടുത്തില്ല നമ്മുടെ പള്ളിദർസുകളിലും നമ്മുടെ കോളേജുകളിലും എന്നതാണ് അതിനുള്ള അപകടം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുദൈഫത്തിലെ മാനവിയല്ലാഹു തആല അനു പറയുന്നു, നബി ഒരു ദിവസം നീണ്ട പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗങ്ങളെക്കുറിച്ചെല്ലാം സഹാബാക്കൾ കൂട്ടി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് റസൂൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറായ കാര്യമുള്ളതെന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂല് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളനബിമാരെ കുറിച്ച് പറഞ്ഞതും നാം ഇവിടെ ചർച്ച ചെയ്തതും ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും എല്ലാം വാണിങ്ങി നൽകിയതും അതിൽപ്പെട്ടതായിരുന്നു. അത്തരം ചെറായ വാദത്തെയെല്ലാം ബഹുമാനപ്പെട്ട ഹൃദയപുത്രമാൻ അള്ളാഹു തആല അനുവായിരുന്നു ബൈഹാത്താക്കിയും കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നിരത്തി വെച്ചിരുന്നത്. എന്നാൽ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസംഗം ശ്രദ്ധിച്ചതായ ഹൃദയപുത്രമാനെ പോലെയുള്ളതായ മഹാത്മാക്കൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തോടുകൂടിയാണ് ഈ ഫിത്നന്റെ വാതില് തുറക്കപ്പെടുക എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ച് അല്പം തെറിയുന്നു അറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വുജൂദ് ഇവിടെ ഉണ്ടാവുക എന്നത് തഹ്ദീദായിരുന്നു ആലമിന്ന്, ലോകത്തിന്റെ അപകടമായിരുന്നു. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും ഇസങ്ങൾക്കും അപകടമായിരുന്നു. കാരണം അന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അറിയപ്പെട്ടിരുന്ന റോമൻ ക്രിസ്ത്യൻ ചക്രവർത്തിമാരെ കിടികിടവറപ്പിച്ച് അവരെ നിലംപതിപ്പിച്ച ആ ശക്തിയായതുകൊണ്ട് തന്നെ മറ്റ് ലോകത്തിലുള്ള എല്ലാ ശക്തികൾക്കും ഭയമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ അവർ പോവുക, അവരെ കൊല്ലപ്പെടുക എന്നത് മുസ്ലിം ലോകത്തിനും മനുഷ്യരാശിക്കും അപകടമായിരുന്നു. അതാണ് അപകടത്തിന്റെ വാതില് അവരിലൂടെ തുറക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാണിംഗ് നൽകുവാനും മുന്നറിയിപ്പ് നൽകുവാനും കാരണം. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ എന്തുകൊണ്ടാണ് ലോകം ഭയപ്പെടാറുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് ലോകം സ്നേഹിച്ചിരുന്ന ലോകം ഭയപ്പെട്ടിരുന്ന ലോകം? കാരണം അവരെ പോലെ വ്യക്തിത്വത്തെ ലോകം കാണാത്തത് കൊണ്ട് തന്നെയാണ്. എത്രത്തോളം പഴമൊഴി അറബികളുടെ ഇടയിലായി പോയിട്ടുണ്ട്, നിങ്ങളെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ജനിക്കാൻ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ശേഷം സാധിച്ചിട്ടേയില്ല എന്ന് പറയാറുണ്ടായിരുന്നു. ശരി തന്നെയാണ്, ഉമറിനെ പോലെയുള്ളതായ വ്യക്തിത്വത്തെ ഒരു സ്ത്രീയും അതിന് ശേഷം ജനിച്ചിട്ട് തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? അവരിവിടെ ദുഹുദാണെങ്കിൽ ദുഹുദ്, നേതൃത്വമാണെങ്കിൽ നേതൃത്വം, നീതിയാണെങ്കിൽ നീതി, നന്മയുടെ ഇനത്തിൽ എന്തെല്ലാം അന്നെ ലോകത്തിന് മുമ്പിൽ ലോകത്തിന് നേതാക്കൾക്ക് പ്രജകൾക്ക് പറയാനുണ്ടോ? അതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോകം കണ്ടു, ലോകം പഠിച്ചു, ലോകം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു, ശത്രുക്കൾ മിത്രങ്ങൾ വിശ്വാസം കൂടാതെ ഉൾക്കൊള്ളുകയും ചെയ്തതാണെന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചതാണ് കഴിഞ്ഞ ക്ലാസിലൂടെ. അഥവാ അനുവിനെ കുറിച്ച് നാം ഇവിടെ ചർച്ച ചെയ്ത ക്ലാസിലൂടെ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും പ്രശസ്തി നേടാൻ സാധിച്ചിരുന്നത് അവർ ദാരിദ്രായി ജീവിച്ചു എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരെ കീഴടക്കാൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന ആ കഴിവ് കിട്ടാനുള്ള പ്രധാന മാർഗമായി അദ്ദേഹത്തിൽ കുറിച്ചു കാണുന്നത് അദ്ദേഹം ദാഹിദായിരുന്നു എന്നതാണ്. ദാഹിദ് എന്ന് വെച്ചാൽ എന്താണ്? നാം പറയുന്നതായ കൃത്രിമ സൂഫിസമല്ല. സൂഫിസം എന്ന പേര് തന്നെ ഇസ്ലാമിലില്ല എന്ന് നാം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ള സുഹൃത്താണ്. ഇസ്ലാമിൽ ഒരാൾ അള്ളാഹുമായുള്ളതായ ബന്ധത്തെ ക്ലിയറാക്കി കഴിഞ്ഞാൽ ലോകത്തിനോടുള്ളതായ ആ സുഖ ജീവിതത്തെ ആഡംബര ജീവിതത്തെ ഒഴിവാക്കിയും കൊണ്ടിട്ട് അങ്ങനെ ജീവിക്കാനുള്ള കൽപ്പും കഴിവും ഉള്ളതായ ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയെ കുറിച്ച് നാം പറയാറുള്ളത് ജാഹിദ് എന്നാണ്, സഖി എന്നാണ്, ഒരീദ് എന്നാണ്, സുഷ്മജ്ഞാനി എന്നാണ്, എന്നല്ലാതെ സൂഫി എന്ന് പറയാറില്ല. ആ സൂഫി എന്ന് പറയുന്ന പേര് തന്നെ ഉടലെടുത്തത് നാലാം നൂറ്റാണ്ടിന് ശേഷമാണ്. നാലാം നൂറ്റാണ്ടിന് ശേഷം ആ പേര് ഉടലെടുത്തപ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്ലിയറിംഗ് അല്ലായിരുന്നു. എന്തുകൊണ്ട്? അറബി ഭാഷ സഹായം നൽകുന്നില്ല. സൂഫിസം എന്ന് പറയുന്നതിന് സഫാ എന്ന വാക്കിൽ നിന്ന് ഉടലെടുത്തതല്ല, അതിന്റെ ഇത്തിഫാഖ് സഫാ എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് എന്നാണ്. ക്ലിയറിംഗ് എന്ന വേർഡിൽ നിന്ന് ഉടലെടുത്തതല്ല സൂഫിയത്ത് എന്ന് പറയുന്നത്. മറിച്ച് സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ സൂഫി എന്ന് പറഞ്ഞാൽ രോമം കൊണ്ടുണ്ടാക്കുന്നതായ വസ്ത്രത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. രോമവസ്ത്രം ധരിച്ചിട്ട് പർവ്വതത്തിൽ കയറിയിട്ട് റഹ്ബാനികളായിട്ട് സന്യാസികളായിട്ട് ജീവിക്കുക എന്ന വേടാണ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളടക്കത്തോടല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പേര് വസ്തപ്പെട്ടവരോടല്ല ദേഷ്യമുള്ളത്, കോപ്പമുള്ളത്. ചിലപ്പോൾ സൂഫി എന്ന് പേരുള്ള വ്യക്തി നല്ലവരായേക്കാൻ സാധ്യതയുണ്ട്. നാം സംസാരിക്കുന്നത് ഈ വേടിനെ കുറിച്ചാണ്. ആ വേട് ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള ക്ലിയറായ വേട് ജാഹിദ് ജുഹുദി എന്നതാണ്. ഇസ്ലാമിൽ അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറാക്കിയ വ്യക്തിക്ക് എന്താണ് പേര് വെക്കുക? അദ്ദേഹം ഈ ലോകത്തിൽ വളരെ നല്ല സുന്ദരമായ ജീവിതം ജീവിക്കാനുള്ള, വളരെ നല്ല ആഡംബര ജീവിതം ജീവിക്കാനുള്ളതായ സാമ്പത്തിക ശേഷി കൽപ്പുള്ള അല്ലെങ്കിൽ നേതാവായ പ്രസിഡന്റായ നല്ല സാമ്പത്തിക ശേഷിയുള്ളതായ ഒരു മനുഷ്യൻ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വതആല ഭയന്നുകൊണ്ട് ഇസ്റാഫ് ഒഴിവാക്കി, അനാചാരം ഒഴിവാക്കി, അനാവശ്യം ഒഴിവാക്കി നിജമായ മാർഗം ജീവിതത്തിൽ കൈക്കൊള്ളുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഇസ്ലാമിൽ ജാഹിദി എന്നായിരുന്നു. അങ്ങനെ ജാഹിദി നിങ്ങളുടെ നേതാവായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ആദ്യം കണ്ടത് നമ്മുടെ ഈ സമുദായത്തിൽ നമ്മുടെ അനുചേദ്യ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ ജാഹിദി നിങ്ങളുടെ നേതാവാണ്. ഇസ്ഹദ് ഫിദ്ദുനിയ ദുനിയാവിൽ നീ ജാഹിദായിട്ട് ജീവിക്കൂ എന്ന് ലോകത്തോട് കൽപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്, അവർ തന്നെയാണ്. അതേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി െല്ലാം തങ്ങളുടെ പിന്നിലാണ് ഇറന്നുകൊണ്ട് അവരിൽ നിന്നിട്ട് മാതൃക ഏറ്റുകൊണ്ടായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജാഹിദായിരുന്നത്. അവരോട് പലപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അവരുടെ സ്വന്തം മകൾ ബഹുമാനപ്പെട്ട ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ മാതാവായ ഹഫ്സ അഥവാ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമർ ഖത്താബിന്റെ മകൾ ചോദിക്കാറുണ്ടായിരുന്നു, പാപ്പ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ. ഈ തൊലി പൊളിക്കാത്ത രൂപത്തിൽ തൊലി പൊളിച്ചിട്ട് വളരെ ക്ലിയറായതായ ഗോതമ്പത്തിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെ അത് കേട്ടിരിക്കും. ആ തുടർന്ന് തന്നെ അതിനുശേഷം അവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു തആല അൻഹു ഇതേ വാക്ക് പറഞ്ഞു. വീട്ടിലുള്ളതായ അവരുടെ കുടുംബ മെമ്പർമാരെല്ലാം ഒരേ വാക്ക് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ? ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നാണ് അവരുടെ ചോദ്യം. അങ്ങനെ അവരെല്ലാവരും ഒരേ മറുപടി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അനു പറയുകയാണ്, ഞാൻ എന്റെ നേതാവായ ഞാൻ ആരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, ആ നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ കൂട്ടുകാരനായ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അവരുടെ ഭക്ഷണ മാർഗത്തിൽ ഏത് രൂപമാണ് കൈകൊണ്ടിട്ടുള്ളത്, ആ രൂപമല്ലാതെ ഞാൻ കൈകൊണ്ടു കഴിഞ്ഞാൽ അവരുടെ ജാതത്തിൽ ഞാൻ തെറ്റിയവനായി മാറുന്നതും അവരുടെ മനസ്സിലേക്ക് എത്താൻ എനിക്ക് സാധിക്കാതിരുന്നു നോക്കുന്നതുമാണ് എന്നാണ് എനിക്ക് ഭയം. അഥവാ അവരുടെ ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവർ പാർക്കുന്ന പാർപ്പിടമാകുന്ന സ്വർഗത്തിലേക്ക് അവരെത്തിയതായ ഗ്രേഡിലേക്ക് ആ പദവിയിലേക്ക് അവരുടെ പിന്നിലെങ്കും അണിനിറന്നിട്ട് എത്താനുള്ള ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി കൊണ്ടാണ് അവരുപയോഗിക്കാത്ത ഭക്ഷണം ഞാൻ ഉപയോഗിക്കാത്തത് മക്കളെ എന്ന് അവർ മക്കളോട് പറയാറുണ്ടായിരുന്നു. ആരാണിത്? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അതെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സമുദായം മുഴുവനും പട്ടിണി കിടക്കുമ്പോഴും അല്ലാത്ത സമയത്തും നിങ്ങൾ പട്ടിണിയിൽ തന്നെയായിരുന്നു. ഇവിടെ ആ മുർറമാദ് എന്ന് പറഞ്ഞിട്ടൊരു വർഷം ഈ മുസ്ലിം ലോകത്തിന്റെ മുൻഗാമികൾക്ക് കൊണ്ടാടേണ്ടി വന്നിരുന്നു. എന്താണ് ആ മുർറമാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാനുള്ള യാതൊരു ചുറ്റുപാടും ഉണ്ടായിരുന്നില്ല. ലക്ഷങ്ങൾ പട്ടിണി കിടന്നതായ വർഷമായിരുന്നു മദീനയിലും അതിന്റെ പരിസരത്തിലും. ഉമർ ഇബ്നു ഖത്താബിന്റെ ഖിലാഫത്ത് കാലത്തിലായിരുന്നു അത് സംഭവിച്ചിരുന്നത്. അങ്ങേ ഏറ്റവും വരൾച്ച, അങ്ങേ ഏറ്റവും വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഇവർ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയതായ ഒരു സന്ദർഭമായിരുന്നു ആമുർ റമാദ് എന്ന് പറയുന്നത്. ആ ആമുർ റമാദിൽ എല്ലാവരുടെ വീട്ടിലുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത് ഷാമിൽ നിന്നിട്ടും അറബ്യൻ ഗൾഫിൽ നിന്നിട്ടും എല്ലാ ഭാഗത്തു നിന്നിട്ടും ഇസ്ലാമിന്റെ ക്യാപിറ്റലാകുന്ന മദീനയിലേക്ക് പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് ജനങ്ങൾ കുതിച്ചു. ഒരേ വരവിൽ 47,000 50,000 പേരായിരുന്നു ഉമറിന്റെ വീട് വളഞ്ഞിരുന്നത്. എന്തിനു വേണ്ടി? ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ബൈത്തുൽമാലിലുള്ള സർവ്വതിനെയും പാകം ചെയ്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ ഓർഡർ ഉണ്ടായി. അങ്ങനെ ചരിത്രത്തിൽ കാണുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആലയുടെ അതേ സദസ്സിൽ ഞങ്ങൾ കണ്ടത് 7,000 പേരെയായിരുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതേസമയത്ത് ഉമറുൽ ഖത്താബ് അവിടെ അവരുടെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ വീട്ടിലേക്ക് ഹാജരാവാൻ പറ്റാത്തതായ അവശരായ പട്ടിണി കിടക്കുന്ന വിഭാഗം അഥവാ സ്ത്രീകൾ, കുട്ടികൾ, വയസ്സന്മാർ പോലോത്തവർ അവർ 40,000 പേരായിരുന്നു. അവരുടെ ടെന്റുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വളരെ മെലിഞ്ഞുപ്പിയതായ വ്യക്തിയായിരുന്നു. കാണുമ്പോൾ കറുപ്പുള്ളതായ വെളുത്ത മനുഷ്യൻ. അദ്ദേഹത്തിന് ഞങ്ങൾ കറുത്താളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിപ്പോയിരുന്നത്. എന്തുകൊണ്ട്? നീണ്ട മാസങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് മാത്രം 3 ദിവസത്തിലൊരു പ്രാവശ്യമോ 5 ദിവസത്തിലൊരു പ്രാവശ്യമോ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അദ്ദേഹം പട്ടിണി കിടന്ന് ജീവിച്ചത് കാരണത്താൽ പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ടായിരുന്നത്. ആ രൂപത്തിൽ ജീവിച്ചത് കാരണത്താൽ ഉമറിന്റെ കോലം തന്നെ മാറിയതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. അതാണ് സുബ്ഹാനമൂലിഹാ ഉത്തുംഗ സംഘത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. ലോകത്തിന്റെ ഹരീഫിയായി വാഴുന്ന സമയത്ത് അദ്ദേഹം പട്ടിണി കിടന്ന സാധനം കാരണം പ്രജകൾ പട്ടിണി കിടന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് ആമുർ റമാദിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് പ്രജകളെയെല്ലാം തമ്മിൽ എളുപ്പിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അല്ലയോ കൂട്ടരെ, നമ്മെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ സ്റ്റോപ്പ് ചെയ്തത് ഒരു പക്ഷേ എന്റെ അപകടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അപകടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും അപകടം കൊണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൈതാനത്തേക്ക് പുറപ്പെടാം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നിട്ട് അള്ളാഹുവിനോട് പുറത്തന്നെ ചോദിക്കാമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിർ പറയുന്നു. എന്റെ വാപ്പാന്റെ കൂടെ മഴയില്ലാത്തതായ ആ വർഷത്തിൽ എപ്പോൾ നടന്നാലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് ഞാൻ കേൾക്കാറുണ്ടായിരുന്നത് അസ്തഗ്ഫിറുല്ലാഹല്ലവീം എന്ന വേർഡ് മാത്രമാണ് അധികമായിട്ടും അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇത് നമുക്ക് പാഠമാണ്. എന്ത് അപകടം നമുക്ക് വന്നാലും മുസ്ലിം ലോകം മനസ്സിലാക്കണം, അള്ളാഹുവിനോട് ചിട്ടികൾ കാട്ടുന്നതായ പാപങ്ങൾ കാരണത്തിലാണ് മുസ്ലിങ്ങൾ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യത. അതുകൊണ്ട് അപകടത്തിന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി പറയുകയാണ് സമുദായത്തോട് പറഞ്ഞ കാര്യം. ഞാൻ അവരോട് പറഞ്ഞു എന്ത്? ഇസ്തഗ്ഫിറുറബ്ബക്കും നിങ്ങളുടെ രക്ഷാധനോട് നിങ്ങൾ പൊറുക്കുന്ന ചോദിക്കുക കൂട്ടരെ. അള്ളാഹു നിങ്ങൾക്ക് മഴയെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ മഴ വർദ്ധിക്കുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം അറങ്ങുവാനും ഏറ്റവും നല്ല മാർഗം ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, പൊറുക്കുന്ന ചോദിക്കലാണ്, മാഫി അപേക്ഷിക്കലാണ്. എന്നാൽ ഈ മഹാത്മാക്കളെ അള്ളാഹു പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. അതാ കൂട്ടത്തോടുകൂടി ഈ മദീനയിലുള്ളതായ ഒരു മരുഭൂമിയിൽ അഥവാ മസ്ജിദ് ഖമാമയിൽ ഉള്ളതായ സ്ഥലത്തിന്റെ അല്പം ബാക്കിലായിട്ട് ഉമറിന്റെ പള്ളി എന്ന പേരിൽ ഒരു പള്ളി നിങ്ങൾ അറിയപ്പെടുന്നുണ്ടല്ലോ. ആ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നമസ്കാരത്തിനും മഴ തേടാനുള്ള നമസ്കാരത്തിനും സാധാരണ ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നത്. അത് പിന്തി വരാൻ കാരണം ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നു, ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇമാമത്തായിരുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഖമാമ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പള്ളി ഉള്ള സ്ഥലം. അതിനുശേഷം പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസല്ലിയായിരുന്നു പെരുന്നാൾ നമസ്കരിച്ചപ്പോൾ. അതിനുശേഷം പിന്നെ അതിന്റെ ാലുവിന്റെ ഖിലാഫത്ത് കാലത്ത് അവിടെ മുസല്ല ഉണ്ടായിരുന്നു. അതെല്ലാം ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നബിയുടെ മുസല്ല സ്ഥലത്ത് ഞാൻ മുസല്ല വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അബൂബക്കർ ബേക്കൽ മുസല്ല വിരിച്ചത്. പിന്നെ അബൂബക്കർ വിരിച്ച സ്ഥലത്ത് ഞാൻ വിരിക്കുന്നില്ല എന്ന ആ ബഹുമാന സൂചകമായ വീക്ഷണമായിരുന്നു. ബേക്കിലുള്ള മുസല്ല ഇരിച്ച സ്ഥലത്താണ് ഇപ്പോൾ മസ്ജിദ് അലി എന്ന പേരിൽ ഇപ്പോൾ കാണുന്നതായ പള്ളിയുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നു. അവിടെയെല്ലാം നിങ്ങൾ ഈ കേട്ടതായ നാലോ അഞ്ചോ പള്ളികളുള്ള സ്ഥലത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലോ പള്ളി ഉണ്ടായിരുന്നില്ല. പിൻകാലഘട്ടത്തിലാണ് അവരുടെ പേരിൽ അവിടെ പള്ളി ഉത്ഭവിച്ചിരുന്നത്. ആ സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുന്നു പ്രജകളോടുകൂടി. എന്നിട്ട് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥന നടത്തുന്നു. എന്നിട്ട് കൂട്ട പ്രാർത്ഥന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഏത് പ്രാർത്ഥന നിങ്ങൾക്കറിയാം, എല്ലാവരും ഈ മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചവരാണല്ലോ നിങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ മെരിപ്പിക്കപ്പെട്ട സന്നദ്ധാണ് ഇത്. നമ്മുടെ നാട്ടിൽ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുക എന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുക തന്നെയില്ല. ഞാൻ ഏകദേശം 19-20 വർഷമാണ് കേരളത്തിൽ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലൂടെ എന്തോ എന്റെ ഓർമ്മയ്ക്ക് ഇല്ല, നിസ്കരിച്ചായിട്ട് ഓർക്കുന്നില്ല, ഞാൻ മറന്നുപോയി. അത് സൂര്യഗ്രഹണത്തിന് വേണ്ടി ഒരു നിസ്കാരം നിസ്കരിച്ചതല്ലാതെ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഉണ്ടോ എന്നറിയുകയില്ല. ഇതൊക്കെ മരിച്ചുപോയ സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ മരണപ്പെടുത്തിയ സുന്നത്ത്, മരിച്ചുപോയതല്ല. ആര് മരണപ്പെടുത്തി? പണ്ഡിതന്മാരെന്ന് പറയുന്ന വേഷധാരികൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാതെ മരണപ്പെടുത്തി. ഈ വരൾച്ച വന്നിട്ട് അങ്ങേ അറ്റത്തേക്ക് എത്തണമെന്ന ബോധമൊക്കെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. അത് ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലും മുസ്ലിം നാടിന്റെ, മുസ്ലിം പട്ടണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളമില്ലെങ്കിലും മറുവശത്തിലുള്ള വെള്ളമുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമില്ല. മഴത്തേട് നമസ്കരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതാണ് നാം ഇവിടെ കാണാറുള്ളത്. ചിലപ്പോൾ ജിയാവിന് മഴയില്ലാത്തത് കൊണ്ട് അവിടെ വെള്ളം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോട് പ്രജകൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കും. പക്ഷേ രാജാവിന്റെ പ്രഖ്യാപനം എല്ലായിടത്തും നമസ്കരിക്കണമെന്നാണ്. കാരണം ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അവിടെ മഴ വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കപ്പെടുക എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രാർത്ഥന പറയേണ്ടതില്ല. അത് പള്ളിയിലേക്ക് ലവലേശം പോലും ഹറാമു പ്രവേശിക്കാത്തതായ ജനങ്ങളാണ് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര്. പ്രത്യേകിച്ച് ഖുലഫാഉ റാഷിദീങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഖുലഫാഉ റാഷിദീങ്ങൾ എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി, അദ്ദേഹം കാഫറായിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം മ്യൂസിക്കും ഹാർമോണിയും നടത്തിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ഗാനമേള നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം അതുമൂലം സമ്പാദിച്ച സമ്പാദ്യത്തിലൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം സഹാബി പറഞ്ഞു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ അനിസ്ലാമിക പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയതായ സമ്പത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ അത് തന്നത് ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൊള്ളയിൽ കൈ തള്ളിയും കൊണ്ട് ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ഏതുവരേക്കും ആ സമയത്ത് കഴിച്ച ലവലേശം പോലും പള്ളയിൽ ശേഷിക്കാതെ രൂപത്തിൽ ഛർദ്ദിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? أيما لحم نبت من حلال من حرام فالنار أولى به أيما لحم نبت من حرام فالنار أولى به نبينا محمد صلى الله عليه وسلم تنقل دواني أنا എന്ത്? ഏത് മാംസം ഏത് മാംസമാണ് ഹറാമ് കൊണ്ട് വളർന്നത്, ആ മാംസം നരകത്തിൽ കടക്കാൻ നിർബന്ധമാണ്, നരകത്തിൽ പ്രവേശിക്കാൻ നിർബന്ധമാണ്. എന്ത് ഹറാമുകൊണ്ട് വളർന്നതായ മാംസം, ഹറാമ കൊണ്ട് വളർന്നതായ മാംസം വളരെ ശ്രദ്ധിക്കണം. ബലിക്ക, യതീമക്കളുടെ സമ്പത്ത്, അല്ലെങ്കിൽ പിടിച്ചു പറച്ചത്, അല്ലെങ്കിൽ തൂക്കത്തിൽ അളത്തത്തിൽ പുറത്തത്, അല്ലെങ്കിൽ ഗഫീന് ശരിക്ക് കണക്കാട്ടാതെ പോക്കറ്റിൽ കടത്തിയത്, അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ദുർക്കർമ്മത്തിൽ നാം ഉണ്ടാക്കുന്നതായ സമ്പത്ത്, ആ സമ്പത്തിലൂടെ നാം സമ്പാദിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ സന്താനങ്ങളെ അങ്ങനെയുള്ള ഹറാമ കൊണ്ട് ചിന്തിപ്പിക്കാനും പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പറയുന്നു നരകത്തിൽ കടക്കൽ അനിവാര്യമാണ്. അള്ളാഹു രക്ഷിക്കട്ടെ. അങ്ങനെ നരകത്തിൽ കടക്കാനുള്ളതായ യാതൊരു ചാൻസും ഇല്ലാത്ത രൂപത്തിൽ വളരെ ശുദ്ധിയുള്ളതായ ഭക്ഷണം തിന്ന ആത്മാക്കളാണ് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ കൈപോക്കുന്നത്. അങ്ങനെ ഈ മരണത്തേടുന്ന നമസ്കാരത്തിന് ശേഷം അവരവർ ഉപയോഗിക്കുന്നതായ ഉത്രയോ അല്ലെങ്കിൽ വസ്ത്രമോ മാറ്റി അതിന്റെ നേരെ അറ്റാക്കിയിട്ട് ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇമാമും ഉമ്മുമീങ്ങളും കൂട്ടത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥന നാം ഇവിടെ കണ്ടതാണ്. നിങ്ങൾ നിന്നിട്ട് മഴനത്തേർന്ന നമസ്കാരത്തിൽ ഹാജരായവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഉമറും കൂട്ടരും ആ കൗമും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവസാനിക്കലോടുകൂടി മദീനയിൽ മഴ വർഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആമുർ റമാദ് എന്ന് പറയുന്നതായ വർഷത്തിൽ ഉണ്ടായിരുന്നതായ ആ വിഷമതകൾ മുസ്ലിങ്ങൾ നിന്നിട്ട് അകലുകയും ചെയ്തു എന്നതാണ് സംഭവം. എന്നാൽ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ആമുർ റമാദിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പട്ടിണി കിടന്ന് ഏതുവരേക്കും ഒരവസരത്തിൽ മിമ്പറിൽ കയറിയപ്പോഴും പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് പള്ളയിൽ നിന്നിട്ട് ശബ്ദം, പള്ള ഹോളാണ്, ആളാണൊന്നുമില്ല. അപ്പോൾ പള്ളയുടെ ജോബിൽ നിന്നിട്ട് ശബ്ദം, ഉമർ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് പള്ള നിറക്കുന്നത് വരേക്കും നിന്റെ പള്ള നിറയാൻ ഞാൻ സമ്മതിക്കുന്നതല്ല പള്ളേ, അതുകൊണ്ട് നീ ശബ്ദമുണ്ടാക്കി ഉണ്ടാക്കാതിരിക്ക, ഞാനത് കൂട്ടാക്കുക തന്നെയില്ല എന്ന് പള്ളയോട് സംസാരിക്കുകയായിരുന്നു ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സുഹൃത്തിന്റെ മറ്റൊരു ഭാഗമായിരുന്നു അവർ ഏത് സമയത്തും എല്ലാവരോടും താഴ്മയിലാണ് പെരുമാറുക. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഇത്തക്കില്ല ഹയാ ഉമർ നടന്നു, ഉമർ അള്ളാഹ നിങ്ങൾ സൂക്ഷിക്കണം നടന്നു. മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു ഖലീഫരോടോ അമീറുൽ മുഅ്മിനീനോട് ഇത്തക്കില്ല എന്ന് പറയണോ നീ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടല്ല മിണ്ടല്ല അവൻ പറഞ്ഞോട്ടെ അവൻ പറഞ്ഞോട്ടെ, അവനെ പോലത്തതായ ആൾക്കാരെ പറയാൻ അനുവദിക്കാത്തതായ ആൾക്കാരാണ് അപകടത്തിൽ പെട്ടുപോവുക. ഞങ്ങൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും, ഞങ്ങളെന്ന് പറഞ്ഞാൽ നേതാക്കൾ ഏത് കാലഘട്ടത്തിൽ വരേക്കും പ്രജകൾ തെറ്റ് തിരുത്താൻ വരുമ്പോൾ അത് കേൾക്കാൻ കാതും കണ്ണും കാതും തലയും താഴ്ത്തിയും കൊണ്ട് സ്വീകരിച്ചിരിക്കാത്ത കാലത്തോളം മുസ്ലിങ്ങളിൽ വിജയമുണ്ടാവുന്നതേ അല്ല. അതുകൊണ്ട് അവർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇത്തക്കില്ല എന്ന് പറയാൻ വിട്ടു എന്നാണ്. ഇപ്പോഴൊക്കെ ഇത്തക്കില്ല കുട്ടികളോട്, ചെറിയ കുട്ടികൾ റോട്ടിൽ കളിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മുടെ ഭർത്താവ് അല്ലാഹു തആലാനു വളരെ താഴ്മയോടുകൂടി കുട്ടികളോട് പറയാറുണ്ട്, കുട്ടി നീ ഉമറിന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും എന്തിനാ നിങ്ങൾ കുട്ടികളോട് പറയുന്നത്? കാണുന്ന വലിയ വലിയ മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്തവരാണ്, കുട്ടികൾ തെറ്റ് ചെയ്യാത്തവരാണ്. തെറ്റ് ചെയ്യാത്തവരുടെ പ്രാർത്ഥന ഒരു പക്ഷെ അള്ളാഹു സ്വീകരിച്ചേക്കാം. നോക്കുക താഴ്മ, ആരാണ് ഉമർ? നാം ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉമറുള്ള കർത്താവ് അള്ളാഹു താരാനു മദീനത്തെ പള്ളിയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഒരു കിണറുള്ള സ്ഥലത്തിന് ഒരു അടയാളപ്പെടുത്തിയിട്ട് അല്ലേ, ഇതിന്റെ പുഴയുടെ അകത്ത് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ ആ കിണറിന്റെ പേര്? ആ ബീർഹ എന്ന് പറയുന്നത് ബാബുൽ മജീദിലുള്ളതായ മെയിൻ ഗേറ്റുകൾ ഉണ്ടല്ലോ, മൂന്ന് നാല് ഗേറ്റുകൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിന്റെ അറ്റത്തിരിക്കുമ്പോൾ മറ്റേ സൈഡിൽ രണ്ടുപേരും വന്നിരുന്നു. കാല് നബി താഴെയാക്കി വെച്ചതുപോലെ തന്നെ കിണറിന്റെ അകത്തേക്ക് കാലാക്കിയിട്ടാണ് കാലിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നാലാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വന്നത് ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അനുവായിരുന്നു. ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അനുവിന് അബൂബക്കറും ഉമറും റസൂലും ഇരിക്കുന്ന ഭാഗത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് മറുവശത്തുള്ളതായ കിണറിന്റെ മറ്റേ വശത്തായിരുന്നു ഇരുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു. ബുഖാരിയിലാണ് ഹദീസ്. അവർ പറയുന്നു അങ്ങനെയുള്ള ഇത്തത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇപ്പോൾ കിടക്കുന്ന കിടത്തമാണെന്ന്. എന്താണ് ഉസ്മാനെ പോലെ എവിടെ കിടക്കുന്നത്? റസൂൽ അബൂബക്കർ ഉമർ ഒന്നിച്ച് കിടക്കുകയാണ്, ഉസ്മാൻ കുറച്ച് അകലെ കിടക്കുകയാണ്. നാം പറഞ്ഞിരുന്നതിന് മുമ്പ് എപ്പോഴോ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഖലീഫ ഉസ്മാനും അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിൽ നിന്നിട്ട് വന്നതായ 4000 ശത്രുക്കൾ ഇവിടെ ഉണ്ടാക്കിയതായ ആഭ്യന്തര വിപ്ലവം കാരണത്താൽ ഉസ്മാനും അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ മക്കയിലെ അകത്ത് തന്നെ കവറടക്കാനുള്ള ചാൻസ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി കൂടുതൽ അപകടം ഉണ്ടാക്കാൻ സഹാബാക്കൾ തുനിഞ്ഞിട്ടുമില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാറുണ്ടായിരുന്നു, അപകടം ആരംഭിച്ച സമയത്ത് എന്റെ കാരണത്താൽ ഒരു മുസ്ലിമിന്റെയും ചോരബുദ്ധി വെളിപ്പിക്കപ്പെട്ടു പോകരുത്, അതുകൊണ്ട് ആരും തന്നെ അപകടത്തിന് നിൽക്കരുത്, അപകടത്തിന് വന്നവർ ചെയ്യുന്നത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖലീഫ ഉസ്മാനും അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഈർച്ചവാളുകൊണ്ട് ഈർപ്പെട്ടിട്ടും അവരുടെ വാതിലിന്റെ മീതെ അല്ലെങ്കിൽ വീട്ടിന്റെ മീതെ നിന്ന് തുറച്ചുകൊണ്ട് പട്ടാളക്കാരെയോ കാവൽക്കാരെയോ കൂട്ടാക്കാതെ ശത്രുക്കൾ അറിഞ്ഞിട്ട് പോലും അവിടെ ഒരു മുസ്ലിമിനെയും കൊല്ലപ്പെട്ടിട്ടില്ല. ഉസ്മാനിന്റെ സ്പെഷ്യൽ കാവൽക്കാരനായ തൊട്ടു നിൽക്കുന്ന വ്യക്തിയെ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, മറ്റൊരു വ്യക്തിയെയും ആ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. ചുരുക്കത്തിൽ അങ്ങനെയായതുകൊണ്ട് തന്നെ ബക്കയിന്റെ അകത്ത് അന്നത്തെ ബക്കി ഇന്നത്തെ ബക്കിയല്ല, ബക്കയിന്റെ അകത്തല്ലായിരുന്നു അവർ അടക്കപ്പെട്ടിരുന്നത്, ബക്കയിന്റെ പുറത്താണ്. ഇന്നാണത് ബക്കയിന്റെ അകത്തായി കാണുന്നത്. ഇതെന്തിലൂടെയാണ് മനസ്സിലാക്കിയതെന്ന് പറയുന്നത് റസൂലിന്റെ ഈർത്തം, ഉസ്മാന്റെ ഈർത്തം. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഒരു ഭാഗത്ത്, ഉസ്മാൻ അല്പം ദൂരമിരുന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയെന്ന്. താബിഈങ്ങളുടെ നേതാവാണെന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട നമ്മുടെ അനുഗ്രഹ നേതാവായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നതാണ്, അവിടെ സ്വർഗത്തിന് ടിക്കറ്റ് ഇറങ്ങിയ സ്ഥലമാണ്, അവിടെ വെച്ചിട്ടാണ് ഉമർ സ്വർഗത്തിലാണെന്ന ആ സന്തോഷ വാർത്ത ഇറങ്ങിയത്. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم والسابقون الأولون من غامر الآية آسحابات أبل من غامر الآية علي بن أبي طالب عمر بن الخطاب أبو بكر الصديق أبي بول عثمان بن عفان من بن ماران أبر الله أبر ستترسي فتبر المبارين نبي باقا مانا أبر كرشار نامي قول فيتي قول ديكي نظر صورتك لي نام إسر ماسر مزلمة فاعدا ملقل عند بلد ين പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അവരെ മാതൃകാപുത്രന്മാരായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത്തഖില്ല എന്ന് പറയുമ്പോൾ ഭയപ്പെട്ടി വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു എന്ന് നാം കേട്ടു. അതുപോലെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കൾ ചെയ്യേണ്ടത്, മുസ്ലിം ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് എന്നതുകൂടി ഇതിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠമാണ്. എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യന്മാരായിരുന്നാലും ഒരു മനുഷ്യൻ നമ്മിൽ തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്ന് ഉണർത്തിയാൽ നാം കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അതിൽ നാം അദ്ദേഹത്തിന് നന്ദി ചെയ്യുക, അദ്ദേഹത്തിന് ശുക്രൻ എന്ന് പറയുക. എന്തുകൊണ്ട്? എന്നെ തെറ്റിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചല്ലോ, ക്ഷമിച്ചല്ലോ എന്ന ആ ബോധമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. നേരെ മറിച്ചല്ല സംഭവിക്കേണ്ടത്. എത്രത്തോളം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക്കിമാം എല്ലാവർക്കും പരിചയമുണ്ട്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹം ഒരവസരത്തിൽ കാലിന് സുഖമില്ലാതെ മദീനത്തെ പള്ളിയിൽ തന്നെ ജീവിക്കുന്ന പള്ളിയിലെ പ്രാവായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു ആര്? മാലിക്കിമാം. ആ മാലിക്കിമാം ഒരവസരത്തിൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ കടന്ന ഉടനെ തഹയ്യത്ത് നമസ്കരിക്കാതെ അങ്ങോട്ട് ഇരുന്നു പോയി. അപ്പോൾ ഒരു മനുഷ്യൻ അവിടുന്ന് ചോദിക്കുകയാണ്, കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അല്ല നിങ്ങളൊന്ന് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും ഇമാമൻ, തഹയ്യത്ത് നിസ്കരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വിഷമം പിടിച്ചതായ ആ സമയത്ത് പോലും അതൊന്നും കൂട്ടാക്കാതെ എനിക്ക് സുഖമില്ല മകനെന്നൊന്നും പറയാതെ അല്പം ആ കഴിവിന്റെ പരമാവധി ഉണർന്നു നിന്നിട്ട് അവിടെ രണ്ടക്കാട്ട് നിസ്കരിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിലുള്ളത്. എന്നിട്ട് കൂട്ടുകാർ ചോദിച്ചു, ആരോട്? ഈ പറഞ്ഞവനോട്. എന്തിനോടോ നീ ഇമാമിനെ വിഷമിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അദ്ദേഹത്തോട്, അത് പറയരുത് അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നമസ്കരിച്ചു? എനിക്ക് കഴിവില്ലാത്തത്
ഒരാളോട് കൂടി ഞാൻ എന്തുകൊണ്ട് ഇരുത്തം തന്നെ പാസാക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നല്ലാഹു പറഞ്ഞ ഇനത്തിൽ ഞാൻ പെട്ടുപോകണ്ട എന്ന് പേടിച്ചിട്ടാണ് നിസ്കരിക്കൂ എന്ന് പറയുമ്പോൾ നിസ്കരിച്ചില്ല എന്ന കുറ്റം, നമസ്കരിച്ചില്ല എന്ന കുറ്റത്തിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ദാറുൽ ഹിജ്റ ഹിജ്റ റസൂൽ പോയ നാട്ടിന്റെ ഇമാം എന്ന് ലോകം പറയുന്ന ഇമാമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മെ കുറിച്ചൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് നസീഹത്ത് സമ്മാനിക്കുകയാണെങ്കിൽ അത് സമ്മാനമായിട്ട് തന്നെ നാം സ്വീകരിക്കേണ്ടതാണ്. അത് നാം ഇതിൽ നിന്നിട്ട് പഠിക്കേണ്ട ഒരു പാഠവും കൂടിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഐബ്, നമ്മുടെ ഏറ്റവും വലിയ അപകടം ഐബ് എന്താണ്? കിബിരിയ അഹംഭാവം. ആരോടോ എന്നോട് അവൻ പറയാണ്, എന്റെ എനക്കുപദേശം തരാന് എന്ന ബോധം അതിലുണ്ടാവാൻ പാടുള്ളതല്ല. കിബിരിയ എപ്പോൾ ഉണ്ടായി? അന്ന് മനുഷ്യൻ താഴ്ന്നു പോകുന്നതാണ്. അന്ന് മനുഷ്യൻ ഉയരുകയില്ല, വളരുകയില്ല, ദുനിയാവിലുമില്ല, ആഹ്റത്തിലും ആഹ്റത്തിലും ആഹ്റത്തിലുമില്ല. കിബിരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹംഭാവം, അഹംഭാവം, കിബിറ്. അത് നമുക്ക് പാടുള്ളതല്ല, അത് വളരെ ശിക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അനുചേദ്യ നേതാവായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നിട്ട് നാം പഠിക്കാനുള്ള മറ്റൊരു പാഠമാണ്, അദ്ദേഹം ഖുർആൻ കേട്ട് കഴിഞ്ഞാലും ഖുർആൻ സ്വയം ഓതിയാലും കരയാറുണ്ടായിരുന്നില്ല. ഉമർ എപ്പോൾ ഇമാമത്ത് നിന്നാലും അദ്ദേഹം കരഞ്ഞിട്ടായിരുന്നു ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. കേൾക്കണം, എന്തുകൊണ്ട്? അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അർത്ഥ ഗാംഭീര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, സുപ്രീംകോർട്ടിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിലാണ് അവർ ജീവിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നാം എല്ലാവരും എത്ര പ്രാവശ്യം ഓതിയ ഖുർആന്, ഓതാറുള്ള ഖുർആന്, കണ്ടുകൊണ്ടിരിക്കുന്ന ഖുർആന്, മില്യൺ കണക്കിൽ കോപ്പികൾ നമ്മുടെ മുമ്പിലുള്ളതായ ഖുർആന്, ആ ഖുർആൻ നാം നിന്നിട്ട് പലരും പല പ്രാവശ്യവും ഓതിയിട്ട് പോലും പലരും ഇതുവരെ കരഞ്ഞിട്ടില്ല. കരയാത്ത എത്ര മില്യൺ മുസ്ലിങ്ങളെ നാം കാണുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ കരയണം, ഖുർആൻ കേൾപ്പിക്കപ്പെട്ടാൽ ഹൃദയം കിടുകിട വിറക്കണം എന്നത് മുസ്ലിമിന്റെ അടയാളമാണ്, ഓറിജിനൽ മുസ്ലിമിന്റെ അടയാളമാണെന്ന് നാം സാധാരണ ഖുർആനിലൂടെ ഖുർആനിന്റെ ആയത്തിലൂടെ ഓതി കേൾപ്പിക്കാറും അത് പഠിക്കാറുമുള്ളതാണ്. ആരാണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഈമാൻ കൂടിക്കൂടി വരുന്നതും ഹൃദയം കിടുകിട വിറക്കുന്നതുമാണ് ഖുർആൻ കേട്ടാൽ എന്നാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ മൂന്നാം സഫ് വരേക്കും അദ്ദേഹം ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏങ്ങിക്കരച്ചൽ ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു. മൂന്നാം സഫിലേക്ക് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് വരാറുണ്ടായിരുന്നു അദ്ദേഹം കരയുന്ന സമയത്ത്. നാം ഖുർആനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാറുള്ളതാണ്, ഈ ഖുർആൻ അറിയിട്ടുള്ളത് ജീവിക്കുന്ന ആൾക്കാണ് അല്ലെ, മരിച്ച ആൾക്കല്ല, നമുക്കാണ് ഖുർആൻ അറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഖുർആനിനെ ഓതുമ്പോൾ അതിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും കരയേണ്ടതും നാമാണ്. നാം കരയാത്ത കാലത്തോളം, അതിനോടുള്ള ബന്ധ പുലർത്താത്ത കാലത്തോളം നാം ഖുർആനോടെ റമദാനത്തിൽ കഴിഞ്ഞു എത്ര ആളെത്ര ഖത്തം തീർത്തു? ഒരു ഖത്തം തീർത്ത മനുഷ്യന്മാർ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. ഒരു പ്രാവശ്യം ഖുർആൻ ഫുള്ളായി ഓടിച്ചിട്ടവരുണ്ടോ? നാം ആരെങ്കിലും തറാവിയ നമസ്കാരത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇമാം നിന്നിട്ട് കേട്ടത് മാത്രമായിരിക്കും എന്നല്ലാതെ കരുതി കൂട്ടിയിട്ട് അള്ളാന്റെ കലാമാണ് നമുക്ക് ഓതാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന ബോധത്തിൽ ഓടിയവരുണ്ടോ? ഇല്ല. പിന്നെയല്ലേ പഠിക്കുന്ന കാര്യം. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളോട് കൂടി ഒരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നിട്ട് ശബ്ദം, എന്താണ് ശബ്ദം? ആ വീട്ടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ്. അതെ, ഏത് കാലഘട്ടത്തിലാണ്? മുസ്ലിം വീടുകളിലെല്ലാം ഖുർആനിന്റെ ശബ്ദങ്ങൾ ഉയരുന്ന കാലഘട്ടം. പക്ഷേ ഇന്നോ മുസ്ലിങ്ങളുടെ വീടുകളിലെല്ലാം ഏത് സമയത്ത് പോയാലും ശബ്ദങ്ങളുണ്ട്, കോലാഹലങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ എന്ത് ശബ്ദങ്ങളാണെന്ന് ആർക്കും ചോദിക്കാതെ അറിയുന്നവർ മാത്രമാണ്. എന്ത് ശബ്ദങ്ങളാണ് ഉണ്ടാവുക? അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദമാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ശത്രുക്കൾ അങ്ങനെ പ്രവർത്തിക്കാനുള്ള കൊടകൾ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ്. ആ കൊടയിലൂടെ ഇറങ്ങുന്നുണ്ട് എന്ത്? 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാനുള്ളതായ എല്ലാ അഴുക്കുകളും അഴുക്കുകളും അഴുക്കുകൾ നാം സാധാരണ കട്ടറിലാണ് ഉണ്ടെന്ന് മനസ്സിലാക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ തലയുടെ നീടെയാണ് അഴുക്കുകൾ ചൊരിയപ്പെടുന്നത്. പ്രത്യേക കൊട പിച്ചാക്കിയിട്ട് ഏതുപോലെ എണ്ണ നാം ഒഴിക്കുന്നത് പോലെ പിച്ചാക്കിയ കൊടയിൽ കൂടി ഇറങ്ങുകയാണ് അഴുക്കുകൾ. എന്ത് അഴുക്കുകളാണ് ഇറങ്ങുന്നത്? അത് നമ്മുടെ ആത്മാവിനെ വടക്കാക്കൊണ്ടിരിക്കുന്ന അഴുക്കുകൾ. ആ അഴുക്കുകളിൽ കൂടി വരുന്നതായ ശബ്ദങ്ങളാണ്. നമ്മുടെ വീട്ടിൽ എരുമരാഗങ്ങൾ, കഴുതരാഗങ്ങൾ, ആർമണികൾ, മ്യൂസിക്കുകൾ സാധാരണ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഷെയ്ത്താന്റെ ഖുർആൻ എന്നാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ചത്. എന്തിനെ കുറിച്ച്? ഈ തരം ശബ്ദങ്ങളെ കുറിച്ച്. ആ ശബ്ദങ്ങളാണ് നമ്മുടെ വീടുകളിൽ. പക്ഷേ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ കലാമിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം മദീനയിൽ, ആ കാലഘട്ടത്തിൽ അതാ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്നിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ ട്യൂപ്പ് കാറുകളല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കഴുതയിലാണ്. അദ്ദേഹത്തിന്റെ ട്യൂപ്പ് അതായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുതയിൽ നിന്നിട്ട് താഴെ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ശബ്ദത്തെ ശ്രദ്ധിക്കുന്നു. ആ ശബ്ദത്തിൽ എന്തായിരുന്നു അദ്ദേഹം കേട്ടിരുന്നത്? എന്നിട്ടോ ആ സൂറത്ത് അവസാനിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഖലീഫ ഉമർ യാത്ര തുടർന്നില്ല എന്നാണ് അവിടെ നിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കലാമാകുന്ന സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നിട്ട് ഒരു വിരിവ് ആർക്കും തന്നെ കിട്ടുന്നതല്ല, ആർക്കും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നതേ അല്ല എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ വാണി ഉൾക്കൊള്ളുന്നതായ ഗാംഭീര്യം ഉൾക്കൊള്ളുന്നതായ ആയത്തിനടുക്കിലേക്ക് എത്തിയപ്പോൾ ഉമറുൽ ഖത്താബിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സഹാബാക്കൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കോലം മാറിപ്പോയതായിട്ട് ഞങ്ങൾ കണ്ടു. മാനസിക രോഗിയെ പോലെയാണ് ഞങ്ങൾ കണ്ടതെന്നാണ്. എന്നിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കാതെ വീട്ടിൽ പോയി. ഏതാനും ദിവസങ്ങൾ അദ്ദേഹത്തിന് ഞങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കും പോലെ ഒരായത്ത് കേട്ടപ്പോഴാണ് എന്ത് സംഭവിച്ചു പോയത്? കോലം തന്നെ മാറിപ്പോയത്. എന്താണ് സംഭവിച്ചത്? അതേ ആയത്തുൽ ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? നാം ഓതാറില്ലേ? ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. നമുക്ക് ചില ഉമ്മിയാത്തുകളുണ്ട്. ആ ഉമ്മിയാത്തുകൾ സ്ഥാപിക്കണമെന്ന് വിചാരിച്ചിട്ട് നാം ജീവിക്കുന്നു. ഉമ്മിയാത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹങ്ങൾ, മേലെണ്ണം കൊതികൾ. നമുക്കുള്ള ഉമ്മിയാത്തുകൾ എന്താണ്? നമുക്കൊന്ന് സമ്പാദിക്കണം, നമുക്ക് കോടീശ്വരന്മാരാവണം, അല്ലെങ്കിൽ ലക്ഷപ്രതിയാവണം, അല്ലെങ്കിൽ ധാരാളം ഡോളറുകൾ ഉണ്ടാക്കണം, എന്നിട്ട് നാട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഇന്നലെ ഒരു ഭാര്യയെ കിട്ടണം, എന്നിട്ട് കഴിച്ചവരാണെങ്കിൽ പാലസ് കെട്ടാത്തവരാണെങ്കിൽ ഒരു പാലസ് കെട്ടണം, അത് ഇന്ന് ഇന്ന പട്ടണത്തിന്റെ പേരിലായിരിക്കണം, അതിലും കൂടുതൽ സമ്പത്തുണ്ടെങ്കിൽ കുറച്ച് റബ്ബർ തോട്ടം വാങ്ങിയിട്ട് അവിടെ ഇടണം, എന്നിട്ട് നമ്മുടെ മക്കളും മക്കളെ മക്കളും ജീവിക്കാനുള്ള മാർഗം കൈക്കൊള്ളണം. ഇതൊക്കെ നമ്മുടെ ഉമ്മിയാത്തുകളാണ്. ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ഉമ്മിയാത്തുകളാണ് ഉണ്ടാവുക. പക്ഷേ ആധുനിക മുസ്ലിങ്ങളുടെ ഉമ്മിയാത്തുകളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 100 ഉമ്മിയാത്ത് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ 99 മുക്കാല് ഉമ്മിയാത്തുകളും ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ പ്ലാനുകളും പരിപാടികളും ഈ നക്ഷത്ര ജീവിതത്തിന് വേണ്ടി മാത്രമായിരിക്കും. പരലോകത്തിലേക്ക് വേണ്ടിയുള്ളതായ വല്ലതുണ്ടെങ്കിൽ അത് 0.5% മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതും വളരെ തുച്ഛമായി, വളരെ ദുർലഭമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. يكل جناح النسر دون بلوغها وفي دربها الخيل التي لتتعثر له أمنيات فهما نفتا عمر بن الخطاب رضي الله تعالى عنه نقول إلا ورق الله أبرهم عدم تحقيق من الانديان عورده كفل تلكار اندائرنا عورده عورده كريب كفل صوب تيار اندائرنا عورده كفل ندكار اندائرنا يسر طولم عورده أمنيات غلليك فرندگل كفرمتا صادقار اندائرنا عورده عبد ിലേക്ക് ആ ഏറ്റവും യുദ്ധത്തിന് ട്രെയിനിങ് നൽകപ്പെട്ടതായ കുതിരകൾ വരേക്കും ഓടിച്ചെന്നാൽ എത്താൻ സാധിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ ആഗ്രഹങ്ങളും മേലെണ്ണം കൊതികളും മുമ്പിൽ വെച്ചിട്ടായിരുന്നു അവർ ജീവിക്കാറുണ്ടായിരുന്നത്. നമുക്ക് വളരെ പരിമിതമാണ് നമ്മുടെ ഉമ്മിയത്ത്. അതിൽ നിന്നെല്ലാം നാം ഉയരേണ്ടതുണ്ട്. നാം നല്ല ചിന്താഗതിയുടെ ഉടമകളായിട്ട് ജീവിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ പിന്നിൽ അണിനിരക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അതുകൊണ്ടായിരുന്നു ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരഞ്ഞിരുന്നത്. സുഹൃത്തുക്കളെ, എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് കേട്ട ഉടനെ പറഞ്ഞ വാക്കായിരുന്നു, ഖസമുൻ വഹഖുൻ റബ്ബിൽ കഅബ. ശരി തന്നെയാണ്, സത്യം കഅബത്തിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ആ പറഞ്ഞ വാക്ക് വളരെ വാസ്തവമാണ്. ഏത് അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണെന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്, അത് സംശയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാനു അവിടെ നിന്ന് കോലം മാറിപ്പോയി എന്ന് കേൾക്കുമ്പോൾ നാം ഖുർആൻ വീട്ടിൽ ഓതാറില്ല, നാം ഖുർആൻ സ്വയം കേൾക്കാറില്ല, നാം ഖുർആൻ അഥവാ കേട്ടാൽ തന്നെ അതിൽ നമുക്കൊരു പരിവർത്തനവും ഉണ്ടാവാറില്ല. നാം ഇത്ര പിന്നിലാണ് ഖുർആനിൽ, ഖുർആനിനെ തൊട്ട് ഖുർആൻ മനസ്സിലാക്കുന്നതിനെ തൊട്ട്. അതുകൊണ്ടാണ് ഹം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഹം അലാ ഖുലൂബിൻ അവരുടെ ഹൃദയത്തിൽ കൂട്ടിട്ട് പോയിട്ടുണ്ടോ? ആ കൂട്ടം എന്തുകൊണ്ട് തുറയുന്നില്ല? ഖുർആൻ കേൾക്കുമ്പോൾ അസലായ തദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾ കൂട്ടുകൊണ്ട് കൂട്ടപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയുള്ളതായ കൂട്ടപ്പെട്ട ഹൃദയത്തിൽ നിന്നിട്ട് രക്ഷപ്പെടലാണ് നാം ഉമറുൽ ഖത്താബ് ഖുർആൻ കേട്ടപ്പോൾ കരഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്? നാം കഥ പറയലല്ല ലക്ഷ്യം, കഥ പറയൽ നമ്മുടെ ലക്ഷ്യമേ അല്ല, പക്ഷെ കഥ പഠിക്കൽ ലക്ഷ്യമാണ്, അതിൽ നിന്നിട്ട് പ്രചോദനം ഉൾക്കൊള്ളൽ ലക്ഷ്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഏത് മേഖലകൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്താൻ, ഒരു കാഴ്ച, ഒരു പ്രകാശം നൽകാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ജീവിച്ചിട്ടുള്ളവർക്ക് വാണിങ്ങ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് എന്നല്ലാതെ മരിച്ചവർക്കല്ല. ഇപ്പോൾ ഓതുന്നത് മരിച്ചവർക്കാണ്. എവിടെയെങ്കിലും ഖുർആൻ ഓതുന്ന വീടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ട്. മ്യൂസിക്കും ടെലിവിഷനിൽ വരുന്നതായ ആ വടക്ക് ശബ്ദങ്ങളൊക്കെ വല്ല വീട്ടിലും നിശ്ചലമാവേണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ ഒരാൾ ഇരിക്കണം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ായി മാറിപ്പോകരുത്. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. അള്ളാഹു ഏത് സമയത്തും നമ്മെ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു സാധിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മല്ലിടുക എന്ന് നിർത്തിവെക്കുക. മണിക്കൂറുകൾ അനാചാരങ്ങളുടെ മുമ്പിലും മണിക്കൂറുകൾ വിനോദാഭാസങ്ങളുടെ മുമ്പിലും ഈമാനിന്റെ ഉടമകൾ ഇരിക്കുക എന്ന സമ്പ്രദായം എപ്പോൾ മുസ്ലിങ്ങൾ നിർത്തിവെക്കുന്നുവോ അപ്പോൾ മാത്രമേ അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാനുള്ളതായ ആ തന്റേടവും ആ ഈമാനിക തളപ്പും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നാം മൃഗജീവിതമായ ജീവിതം നയിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ നിന്നിരായിട്ട് മരിക്കേണ്ടി വരുന്നതാണ്. എന്തായിരിക്കും ആ രൂപത്തിൽ നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി? അള്ളാഹുവിന്റെ പരലോകത്തിൽ ഹാജരാവൽ എങ്ങനെയാണെന്ന് നാം ഇവിടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചതാണ്. ഒരാൾ എങ്ങനെ മരിക്കുന്നു അങ്ങനെ അവിടെ ഹാജരാകുന്നു. ഒരാൾ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ട് മരിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് ഇങ്ങനെ കേസറ്റിന്റെ പിടിച്ചിട്ട് അവിടെ വരും. അവിടെ ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ചു വരുത്താ ജനങ്ങളുടെ മുമ്പിലാണ് അവിടെ അശ്ലീലങ്ങൾ പേരെയും കൊണ്ടുവരുക വരിക. ഇസ്ലാമിന് വേണ്ടി പോരാടിയ മഹാത്മാക്കൾ അവരിൽ നിന്നിട്ട് സുഗന്ധങ്ങൾ അഥവാ കസ്തൂരിയുടെ വാസനകൾ ആയിരിക്കും ജനങ്ങൾ അവരുടെ ചോരയിൽ നിന്നിട്ട് ശ്വസിക്കുക. അങ്ങനെയുള്ള ചോരയിൽ പരണ്ടിട്ടായിരിക്കും ആര് വരിക? ആ ശുഹദാക്കൾ വരിക. അങ്ങനെ ഓരോ വിഭാഗം അവരിവിടെ എന്തൊരമൽ ചെയ്തുവോ ആ അമലിന്റെ രൂപത്തിലാണ് വരിക. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടത്തിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. സുഖുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ വെടക്കായി മരിക്കുക എന്നതാണ്. മരിക്കുമ്പോൾ വെടക്കായി മരിക്കുക എന്നത് പരലോകമോക്ഷം ലഭിക്കുകയില്ല എന്നതിലേക്കുള്ള അടയാളമാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കേണ്ട ആളായി മാറും. ഈമാൻ കിട്ടാതെ മരിച്ചു പോകാനുള്ളതായ അപകടത്തിൽ പെട്ടുപോകും. ഇതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ومنعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لم حشرتني أعمى ان شاء الله عمر الخطاب رضي الله تعالى عنه അവരുടെ ജുഹുദിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ ഉസ്വത്താണ്, മാതൃകയാണ് ഉമറിനുണ്ടായതെന്ന് നാം പഠിച്ചു. ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ദായിദായി ജീവിക്കുമ്പോഴെല്ലാം പറയാറുള്ളത് എനിക്ക് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം, റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ റസൂല് ജീവിച്ച ജീവിതം നയിക്കണം അതാണ്. എന്തുകൊണ്ട്? ഒരവസരത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവാസത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ പ്രവേശിക്കുന്നു. അപ്പോൾ റസൂല് അവരുടെ വീട്ടിന്റെ പുറത്തുള്ളതായ ഫനായിൽ കിടക്കുകയാണ്. ഒരു പായയിലാണ് കിടക്കുന്നത്, ഈച്ചപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞതായ പായയാണ്. ആ പായയിൽ കിടക്കുന്ന റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമറിനെ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനുവിനെ കണ്ടപ്പോൾ എണീക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ എണീക്കാൻ പരിശ്രമിച്ചപ്പോൾ നബിയുടെ പുറത്ത് നബിയുടെ ശരീരത്തിൽ അടയാളം കാണുകയാണ് എന്തിന്റെ പായയുടെ ആ മുറബ്ബഅത്തുകൾ ഉണ്ടല്ലോ, ആ മുറബ്ബഅത്തുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനു സ്ക്വയറായ അടയാളം കണ്ടപ്പോൾ വിഷമിച്ചുകൊണ്ട് കണ്ണുനീരിതാരധാരയായി ഒലിക്കുന്ന കണ്ടപ്പോൾ എന്താ ഉമറേ നിങ്ങൾക്കറിയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അനു മറുപടി പറയുകയാണ്, നിങ്ങൾ റസൂലേ ഇത്രയും കൈസറുമെല്ലാം ദീവാജിലും പട്ടിലും അവരവരുടെ പാലസുകളിൽ ജീവിക്കുന്ന സമയത്ത് അതിനേക്കാളും അങ്ങനെയുള്ള തോന്നിവാസികളെക്കാളും ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരാശിയിൽ ഏറ്റവും ഉത്തമനായ തങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ ഉമറേ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് വല്ല ഈമാനിൽ വല്ല തകരാറ് വന്നു പോയോ ഉമറേ എന്നാണ് റസൂൽ ചോദിച്ചു ചോദ്യം. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിലൊന്ന് ഇരുത്തിയിരുന്നു എന്നാണ് ഇത്തം ശരിയാക്കിയിരുന്നു. എന്നിട്ട് പറയുകയാണ്, അന്ത ഇബ്നുൽ ഖത്താബ് നീ നിങ്ങളൊന്നും അറിയണം, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് തുടരുന്നു റസൂല് ഉലൈക അഖ്വാമുൻ ഉജ്ജിലത ലഹും തയ്യിബാത്തുഹും ഫിൽ ഹയാത്തി ദുനിയാ അമാ തർള്ളാ അന്തകൂ അല്ലയോ ഉമറേ, ആ വിഭാഗത്തിന് അള്ളാഹു ഈ ദുനിയാവിലുള്ളതായ ആഡംബര ജീവിതം പെട്ടെന്ന് നൽകിയിരിക്കുകയാണ്. അവർക്ക് പരലോകമില്ല, നിങ്ങൾക്ക് വേണ്ട ദുനിയാവാണോ ആഹ്റമാണോ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹമില്ലേ ഇഷ്ടമില്ലേ നീ തൃപ്തിപ്പെടുന്നില്ലേ ഉമറേ, നിനക്ക് പരലോകത്തിലും നമുക്കെല്ലാം പരലോകത്തിലും വിജയികളാവാം, നമുക്ക് ദുനിയാവ് ഒഴിവാക്കാം എന്നതിൽ നിനക്ക് പ്രീതിയില്ലേ തൃപ്തിയില്ലേ ഉമറേ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. അപ്പോൾ കഴിയുന്നതോടുകൂടി അത് വേണ്ട എന്ന് വെച്ചു. അതിനാണ് സുഹൃത്ത് എന്ന് പറയുക, അതാണ് ഇസ്ലാമിലുള്ളത്, മറുവശം ഇല്ല എന്നും നാം പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ഉമർ ഉൾക്കൊണ്ടതായ ആ പഠനാർഹമായ സുഹൃത്ത്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ഉത്തമം ആഖിറമാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും ഉത്തമവും എപ്പോഴും നിലനിൽക്കുന്നതും ദുനിയാവ് നശിച്ചു പോകുന്നതാണ്. ഇൻ കുല്ലു ദാലിക ലമാ മതാഉൽ ഹയാത്തി ദുനിയാ വൽ ആഖിറത്തു ഇൻദ റബ്ബികരിൽ ഈ ദുനിയാവ് മുഴുവനും ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്നതായ മതാഅാണ്. ആഖിറത്ത് അവിടെയുള്ള വിജയം അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നാം മുത്തഖിയായി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹുവിന്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തമൂതുല്ലു സുദു ഫിൽ ഗാബാതി ജുഅൻ വലഹമുല്ലാഹി തൗകുലുഹുൽ കിലാബു വഅബ്ദുൻ ഖദിയനാമു അലാ ഹരിൻ ഉദുന സബിൻ മഫാരിജുഹു തുറാബു. തമൂതുല്ലു സുദു, ചിലപ്പോൾ സിംഹങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഫിൽ ഗാബാതി, ആ സിംഹങ്ങൾ താമസിക്കുന്നതായ കാട്ടിൽ. ജുഅൻ, വിഷമിട്ട് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്. അതേ സമയത്ത് മാനിന്റെ മാംസത്തെ നായെ തിന്നുന്നതായിട്ട് നാം കാണും. നായ ധൈര്യസമേതം മാനിനെ കൊന്നിട്ട് തിന്നുന്ന കാണുന്ന സമയത്ത് ഈ മൃഗങ്ങളുടെയെല്ലാം രാജാവാകുന്ന സിംഹം ഭക്ഷണമില്ലാതെ മരിച്ചു പോകുന്നതും കാണാൻ സാധ്യതയുണ്ട് എന്ന് കവി പാടുന്നു. എന്നതുപോലെ തന്നെ ചിലപ്പോൾ അടിമകൾ അവൻ കിടക്കുന്നത് പട്ടിന്റെ മുകളിലല്ലായിരിക്കും. ഒരു മനുഷ്യൻ പട്ടിന്റെ മുകളിൽ കിടക്കുന്നു, മറ്റേ മനുഷ്യൻ അഥവാ മഹാത്മാക്കളാകുന്ന ദാഹിദീങ്ങളെ പോലെയുള്ള മനുഷ്യൻ കിടക്കുന്നത് മണ്ണിന്റെ മുകളിലാണ്. അപ്പോൾ മണ്ണിന്റെ മുകളിൽ കിടന്നതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്ന് മനസ്സിലാക്കരുത്. അതേപോലെ തന്നെ ഈ പായയിൽ കിടന്നതുകൊണ്ട് പേലസിൽ കിടക്കാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം മഹാനല്ല എന്നോ അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ വല്ല കോട്ടവും തട്ടിപ്പോയോ എന്നും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് കവി പാടിയത് ഇവിടെ സ്മരണീയമാണ്. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അനു ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, ഭക്ഷണം വല്ലതുമുണ്ടോ, ക്ഷീണിച്ചു പോയി വിഷമിച്ചു പോയി എന്ന്. അവിടെ വല്ലതുണ്ടോ നിങ്ങൾ അന്വേഷിച്ചു നോക്കി, ഒരു പക്ഷേ കട്ടിലിന്റെ അകത്ത് വല്ലതുണ്ടോ, ഉണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അതേ ഉള്ളൂ. അങ്ങനെ അന്വേഷിക്കാൻ സുഹൃത്തുക്കളെ നമ്മുടെ
ഫ്രിഡ്ജും എന്തൊക്കെ നമ്മുടെ നമ്മുടെ അടുക്കലൊക്കെ ഭക്ഷണം തയ്യാർ ചെയ്യുന്ന ആ സാധനങ്ങളുടെ യന്ത്രങ്ങളൊക്കെ പേര് അതിങ്ങനെ തുറന്നിങ്ങനെ നോക്കാണല്ലേ നമ്മള്. അതല്ല, ഇത് അന്വേഷിക്കാണ്, തലേ കാണുന്നില്ല എവിടെയാ ഭക്ഷണം ഉള്ളത്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ക്ഷീണം മാറ്റാൻ എന്തെങ്കിലും തിന്നാൻ വേണ്ടി തെരഞ്ഞു തെരഞ്ഞ അവസാനം ചെറിയ ഒരു ഹസരത്ത് ഈട്ടപ്പഴം അല്ലെങ്കിൽ തമ്ര ഒരു കട്ടിലിന്റെ താഴ്വരയിൽ നിന്നിട്ട് ലഭിച്ചു എന്നാണ്. എന്നിട്ട് അവർക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പം അതിൽ നിന്നിട്ട് തിന്നുകൊണ്ട് വെള്ളം കുടിച്ചു അതിന്റെ മീതെ. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നരൊരു ഭാഗം ഭക്ഷണം, മൂന്നരൊരു ഭാഗം പള്ളയുടെയാണ് ഈ പറയുന്നത്. പള്ളയുടെ മൂന്നരൊരു ഭാഗം ഭക്ഷണം, മൂന്നരൊരു ഭാഗം വെള്ളം, മൂന്നരൊരു ഭാഗം ശ്വാസം കഴിക്കാനുള്ള സ്ഥലം. അങ്ങനെയാണ്. അല്ലാതെ ഏത് സമയത്തും ഷേ ആക്കി വിടുക എന്നത് ഇസ്ലാമിന് ഉചിതമല്ല, അത് നമുക്ക് അത് അനുവദനീയവുമല്ല, നല്ലതുമല്ല. രോഗം ബാധിക്കാനാണ് കാരണം തീർക്കുക. ഇന്ന് നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതായ പേര് പോലും പറയാനറിയാതെ അറിയാത്ത ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിച്ചിട്ട് എത്താത്തതായ രോഗങ്ങൾക്കെല്ലാം വലിയ വലിയ കാരണങ്ങൾ എന്തെല്ലാം തിന്നലും അറ്റമില്ലാതെ തിന്നലും കൊണ്ടാണ് എന്നത് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് തിന്നതിന് ശേഷം അൽഹംദുലില്ലാഹ് അല്ലാഹ് സ്തുതി ചെയ്യുന്നു. എന്താണ് അവർക്ക് എന്താ തിന്നത്? ബിരിയാണി കഴിച്ചതാ? അല്ല, ബിരിയാണി ഒന്നല്ലേ ഇത്. ഇത് ചെറിയ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹു സ്തുതി കീർത്തനം ചെയ്ത് പറയുകയാണ്. നരകത്തിൽ പോകുന്നവന്റെ കേടേ, പള്ള കാരണത്താൽ നരകത്തിൽ പോകുന്നവന്റെ കേടേ. നമുക്ക് പാഠം പഠിപ്പിക്കാം. തിന്നാലും ലോകത്തിന്റെ പാഠം, കുടിച്ചാലും ലോകത്തിന്റെ പാഠം, കടന്നാലും ലോകത്തിന്റെ പാഠം, നടന്നാലും ലോകത്തിന്റെ പാഠം, ഉറങ്ങിയാലും ലോകത്തിന്റെ പാഠം. അങ്ങനെയുള്ള നേതാവാണ് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവരെന്ത് ചെയ്താലും നമുക്ക് പാഠമാണ്. അതാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പലവരും പറയാറുണ്ട് നമുക്ക് ഉത്തരം കിട്ടാറില്ല പ്രാർത്ഥിച്ചാൽ. എന്താ കാരണം? ഈ പള്ളയിൽ ഇത് ഹറാമ് കടന്നു വരുന്നത് തന്നെയാണ്. സൂക്ഷ്മതയില്ലാതെ എന്തും തിന്നാമെന്നുള്ള തത്വമുണ്ടല്ലോ, അത് പാടുള്ളതല്ല. എന്തും തിന്നാൻ പറ്റുകയില്ലേ നമ്മൾക്ക്? നമുക്ക് ഹലാലായി കിട്ടിയത് മാത്രമേ തിന്നാൻ പറ്റുകയുള്ളൂ. അത് കുറച്ചമായിരുന്നാലും വിരോധമില്ല, അതിൽ ബർക്കത്തുണ്ടായിരിക്കും. ഹലാലായി ക്ലിയറായി തട്ടിപ്പ് നടക്കാതെ അതടത്താതെ അളത്തിലും അളത്തത്തിലും തൂക്കത്തിലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ വഞ്ചിക്കാതെ രൂപത്തിൽ നാം സമ്പാദിക്കുന്ന സമ്പാദ്യം അത് കുറച്ചമായിരുന്നാലും അതിൽ ബർക്കത്തുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, رب اشعس اغبر يمد يده الى السماء يقول يا رب يا رب ومأكله حرام حرام ومشربه حرام ومطعمه حرام ومشربه حرام وملبسه حرام انا يستجاب لا يترى يترى كندا نل مسيان ഒന്നിരിക്കലോ തലപ്പാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല പൊക്കിയതായ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ടാൽ നല്ല നമസ്കാരത്തിന്റെ സ്റ്റാമ്പൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ നല്ല അടയാളങ്ങളൊക്കെ ഉള്ള എത്ര എത്ര മനുഷ്യന്മാരാണ്. തിന്നുന്ന കാര്യത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ പള്ള നിറയണം, അങ്ങനെയുള്ള ലക്ഷ്യം. കുടിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവിടെയും നോട്ടമില്ല, ഹറാമാവട്ടെ ഹലാലാവട്ടെ, വഞ്ചിക്കട്ടെ കളവ് പറയട്ടെ കള്ളസത്യം ചെയ്തെഴുതിയട്ടെ അതൊന്നും പ്രശ്നമില്ല. തിന്നണം, മക്കളും തിന്നണം, ഞാനും തിന്നണം, സമ്പാദിക്കണം. അങ്ങനെയുള്ള തത്വത്തിൽ ജീവിക്കുന്ന എത്ര വ്യക്തിയാണ്. എപ്പോഴും അവൻ കൈനീട്ടിയിട്ട് എത്രയോ പ്രാർത്ഥിക്കാറുണ്ട്, അവൻ പറയാറുണ്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അവന്റെ പള്ളയിൽ കടന്നതും അവൻ ധരിച്ചതും അവൻ താമസിക്കുന്നതും അവൻ തിന്നതും അവൻ കുളിച്ചതും ഹറാമായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കപ്പെടുക, എങ്ങനെയാണ് അല്ലാഹു അവന് ഉത്തരം നൽകുക എന്ന് റസൂൽ ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമുക്ക് മറുപടികൾ കിട്ടാനുള്ളതായ മഹാ ഏറ്റവും വലിയ മാർഗം അതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ പാനീയവും ഭക്ഷണവും ഹലാലാവുന്ന കാര്യത്തിൽ. فَإِذْ اسْتَعْمَرَكَ زَاهِدًا فِي كُلِّ مَا جَمَعَ الْبَشَرُ أَتَعَبْتَ مَنْ سَيَجِيءُ بَعْدَكَ فِي الْخِلَافَةِ يَا عُمَرُ അതെ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാഹിദായി ജീവിച്ചു. അവരുടെ ജീവിതം മുഴുവൻ
മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടുന്നതൊക്കെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ട് കവി പാടുന്നു, നിങ്ങൾ ഈ രൂപത്തിലുള്ള ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ശേഷം വരുന്ന ഖലീഫമാർക്കൊക്കെ വിഷമമായി പോയി. നിങ്ങളെ പോലെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. സാധിച്ചോ? ഇല്ല. അവരെ പോലോ ലോകം കണ്ടിട്ടില്ല. അതേപോലെയുള്ള വ്യക്തിത്വത്തെ അതിനുശേഷം ലോകം കണ്ടിട്ടില്ല. അത് നാം വിശ്വസിക്കൽ നിർബന്ധവുമാണ്. ഷിയാക്കളുടെ സിദ്ധാന്തത്തിന് ഘടകവിരുദ്ധമായ വിശ്വാസവും അതാണ്. ഏത് ലോകം കണ്ട വ്യക്തിത്വത്തിൽ നബിമാറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തിത്വം ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഉമർ ഖത്താബ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. അതെ, അലി ഇബ്നു അബീ താലിബിന്റെ ചരിത്രത്തെ കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബ് തഹ്ലീൽ വരേക്കും അവരുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിൽ അദ്ദേഹത്തിനെ പോലെ ഉണ്ടായിരുന്നില്ല എന്ന്. അത് ശരി തന്നെയാണ്. കാരണം അലി ജീവിച്ച കാലത്തിൽ ആരില്ല? ഉസ്മാനുമില്ല. അലി ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ അർത്ഥമെന്തല്ല, നാം അലിയിനെ മറ്റവരെക്കാളും മുന്തിക്കുന്നു എന്നല്ല. നമ്മുടെ സാധാരണ നമ്മിൽ ഒരു കാലത്തും ഷിയായിസം കടക്കാനുള്ള ചാൻസ് നാം പഴുതു കൊടുത്തു കളയരുത്. ഷിയായിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കേണ്ടാത്തവരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനത്തിൽ ഊടുകഴിഞ്ഞ് ബഹുമാനിക്കുക, അതിന് വിട്ടുകിടന്ന് ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിച്ചത് കൊണ്ട് ഷിയാക്കൾ ഷിയാക്കളായി. അതുപോലെ നാമും നമ്മുടെ നേതാക്കളെ അതിന് വിട്ടുകിടന്ന് ബഹുമാനിച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പൂജ നടത്തി അവർക്ക് നേർച്ച നടത്തി അവരെ ദൈവത്തിന് കൊടുക്കുന്ന അള്ളാഹു കൊടുക്കുന്നതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മുടെ നേതാവാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ദൈവമാണെന്ന രൂപത്തിൽ തൊള്ള കൊണ്ട് പറഞ്ഞില്ലെങ്കിലും പ്രവർത്തനത്തിൽ നാം ചെയ്തു കൂട്ടിയാൽ ആ നാം ഷിയാക്കൾ തന്നെയാണ്. ഷിയാക്കളെക്കാളും ഒരു പടി മുന്നിലല്ലാതെ ബേക്കൽ എന്ന് നമ്മെ കുറിച്ച് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, കേരളത്തിൽ ഷിയായിസമുണ്ട്, ഷിയാക്കളില്ലെങ്കിലും എന്ന്. പല കാര്യങ്ങളും അമറിന്റെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാറുണ്ടെങ്കിലും ഞാൻ പലതും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് പോയത്. ഇന്ന് തീർക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നോക്കുമ്പോൾ തീർന്ന രൂപം കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉമറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉമറിനെ കുറിച്ച് വാല്യങ്ങൾ വാല്യങ്ങൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വാല്യമല്ല, വാല്യങ്ങൾ രചിച്ചവരുണ്ട് ഉമറിന്റെ ഹിസ്റ്ററിയെ കുറിച്ച്. അതുകൊണ്ട് ഒരു ക്ലാസ് രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല അവരുടെ ഹിസ്റ്ററിയെങ്കിലും കുറിച്ച് കാണുന്നതായ നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നൂറിൽ പരം മസ്ഖരയിൽ ഞാനും ഉമറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം ഉമർ കാണാറുണ്ടായിരുന്നു. നൂറിൽ കണക്കിൽ മസ്ഖരകൾ ആരാണ്? അബ്ദുൽ മസ്ഊദ്. മറന്നു പോരുത്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ അഥവാ രാത്രി വ്യാഴാഴ്ച രാത്രി നടക്കുന്ന ക്ലാസ്സിൽ എല്ലാ മാസത്തിന്റെ അവസാനത്തിൽ ചോദ്യോത്തരം ഉണ്ടാവും. എന്താണ് ചോദ്യോത്തരം? ഒരു മാസത്തിന്റെ ഇടയിൽ ക്ലാസ്സുകൾക്കുള്ളിൽ കൂടി പറഞ്ഞതായ പ്രധാന പോയിന്റുകളോ അല്ലെങ്കിൽ പേരുകളോ ചോദിക്കും. അതിന് മൂന്ന് ചോദ്യത്തിന് മറുപടി ഒന്നിച്ച് പറയുന്ന വ്യക്തിക്ക് സമ്മാനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്ന പേരുകൾ തീയതികളൊക്കെ ഓർമ്മ വെക്കൽ നല്ലതാണ്. ആ ക്ലാസ്സിൽ വരുന്നതായ ആൾക്കാർ പ്രത്യേകിച്ചും. അതേപോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ആ ക്ലാസ്സിൽ മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി ഒഴുകി ഒരുങ്ങി വന്നിരുന്നു. പക്ഷേ ആ ചോദിച്ചവരെ അന്ന് ഇന്നലെ രാത്രി കാണാത്തതുകൊണ്ട് ഞാൻ മറുപടി നൽകിയിട്ടില്ല. ചോദിച്ചവർ ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ആ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ മറുപടി കേൾക്കുകയും ചെയ്യാം. വല്ല ഈ ഇഹ്തികാസാത്ത് അറബിൽ പറയുക എന്ന് പറഞ്ഞാല് അലർജി അല്ലേ? അലർജി ഉണ്ടായോ ഉമറിന്റെയും അബ്ദുല്ലാഹി മസ്ഊദിന്റെ ഇടയിൽ? ഉണ്ടായില്ല. ചർച്ചയുണ്ടായതുകൊണ്ട് ഇല്ല. നൂറുകണക്കിൽ മസ്അല ഞാനും അവരുമായിട്ട് ഖിലാഫ് ഉണ്ടായിരുന്നാണ്. എന്നിട്ട് ഞാൻ കാണാത്ത അഭിപ്രായമാണ് ഉമർ കണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങളിൽ യാതൊരു ഇഹ്തികാസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ബഹുമാനപ്പെട്ട ചെറിയ സഹാബിയായ ഉമറിനെ അപേക്ഷിച്ചിട്ട് ചെറിയ സഹാബിയായ അബ്ദുല്ലാഹി മസ്ഊദ് എപ്പോൾ അവരുടെ സദസ്സിലേക്ക് കടന്നു വന്നാൽ നിറഞ്ഞ എൽമിന്റെ ഉടമ വന്നു എന്ന് പറയാറുണ്ടായിരുന്നു. പുഞ്ചിരി തൂങ്ങിയിട്ട് നിറഞ്ഞ എൽമിന്റെ ഉടമ വരുന്നുണ്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. ആരെക്കുറിച്ച്? അബ്ദുല്ലാഹി മസ്ഊദിനെ കുറിച്ച്. നൂറുകണക്കിൽ മസ്അലയെ ചർച്ച ചെയ്തിട്ട് അവരുടെ ഇടയിൽ വൈരാഗ്യം ഉണ്ടായില്ല, റൂപ്പീസം ഉണ്ടായില്ല, പേജ് കെട്ടൽ ഉണ്ടായില്ല, ചീത്ത പറയൽ ഉണ്ടായില്ല. ആ ഇതൊക്കെ വളരെ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്.
എന്തുകൊണ്ട്?
ആ ഉമ്മത്തിന്റെ തത്വം തന്നെ ഹത്തിലേക്ക് എത്തണമെന്നായിരുന്നു, സത്യസന്ധരായിട്ട് ജീവിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ചർച്ചാവിഷയം അവരുടെ ഇടയിൽ വന്നാലും ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് നാം വിശേഷിപ്പിക്കുന്നതായ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് കടകവിരുദ്ധമായ വല്ല തത്വവും വന്നാൽ മാത്രമേ അവർ ഭിന്നിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം പറയായ പ്രശ്നങ്ങളിൽ ഭിന്നിക്കുക എന്നത് അവരുടെ ഇടയിൽ അറിയുക തന്നെയില്ല. അത് മുസ്ലിം പണ്ഡിതന്മാരിൽ എല്ലാ ഗ്രൂപ്പിന്റെ ഉടമകളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിങ്ങളോട്, അങ്ങനെയുള്ള പണ്ഡിതന്മാരോട്, എല്ലാ ഗ്രൂപ്പത്തിന്റെ ഗ്രൂപ്പ് ഈസത്തിന്റെ ഉടമകളോട് ഞാൻ പറയുന്നു, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നീ ഒരു മൗലവിയും മറ്റൊരു മൗലവിയുമായിട്ട് നിന്റെ ഇടയിൽ ചർച്ചയുണ്ടെങ്കിൽ നീ ചർച്ച ചെയ്തത് ഒരു വിഷയത്തിലാണല്ലോ, പക്ഷേ വേറെ 100 വിഷയത്തിൽ നീ അവരുമായിട്ട് ഏകീകരണത്തിലല്ലേ? അപ്പോൾ 100 വിഷയത്തിൽ ഏകീകരിച്ചിട്ട് ഒരു വിഷയത്തിൽ ചർച്ച വരുമ്പോൾ ആ ഏകീകരിക്കുന്ന 100 വിഷയം എന്തുകൊണ്ട് നിന്നെ നീ തമ്മ തമ്മിൽ ഏകീകരിക്കാൻ സഹായിച്ചില്ല? ഈ ഭിന്നിക്കാൻ കാരണമായ ഒരു വിഷയം കൊണ്ട് മാത്രം നീ എന്തുകൊണ്ട് അദ്ദേഹവുമായി ഗ്രൂപ്പീതമുണ്ടാക്കാൻ കാരണമായി തീർന്നു? നിന്നെ പ്രേരിപ്പിച്ചു ആ 100 വിഷയത്തിലേക്ക് നീ നോക്കിക്കൂടെ? നിങ്ങൾ അതിൽ ഏകീകരിച്ചവരാണല്ലോ. ഈ ഭിന്നിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം നീ എന്തിനു നോക്കുന്നു? ഞാൻ ഈ പറയുന്നത് ഫറഈ വിഷയങ്ങൾ മാത്രമാണ് എന്നല്ലാതെ ആ സാഫിയായ വിഷയമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി പോവുക, മുസ്ലിമാവുക, ഷിയയാവുക, സുന്നിയാവുക, ഖവാരിജിയാവുക, സുന്നിയാവുക, മുഅ്തസിലിയാവുക, സുന്നിയാവുക എന്നീ പഴച്ച കക്ഷികൾ ഖാദിയാനിയാവുക, മുസ്ലിമാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ അവിടെ അമുസ്ലിം അമുസ്ലിം തന്നെയാണ്, അസത്യത്തിന്റെ ഉടമ അസത്യത്തിന്റെ ഉടമ തന്നെയാണ്, സത്യത്തിന്റെ ഉടമ സത്യത്തിന്റെ ഉടമ തന്നെയാണ്. അവിടെ പിന്നെ എന്തില്ല, അതിലില്ലാത്ത കേസായിട്ട് മനസ്സിലാക്കേണ്ടതായ ഇത്രയും തത്വങ്ങളെ അവിടെ കണ്ടാൽ സലാം പറയലോ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കലോ പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആചാരികളുടെ മുമ്പിൽ, ഇസ്ലാമിക ശത്രുക്കളുടെ മുമ്പിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലൊക്കെ അത് നമുക്ക് വിറ്റാക്കാം എന്നല്ലാതെ യഥാർത്ഥ മൊഹീദികളുടെ ഇടയിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച് മഹാത്മാക്കളെയും ഔലിയാക്കന്മാരെയും സാലിഹീങ്ങളെയും ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ കഥകളെ പഠിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച് കൊണ്ടുവരുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ വല്ല ധർമ്മശാസ്ത്ര പക്ഷത്തിൽ ചർച്ച വന്നുപോയാൽ അത് അവരെ ഭിന്നിക്കാൻ കാരണമാക്കി തീർക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. ആ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ ഗ്രഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണശേഷം ബഹുമാനപ്പെട്ട ഉമറിന്റെ ശേഷം അബ്ദുല്ലാഹി മസ്ഊദ് ഖാരി ആണ്, നിങ്ങൾക്കറിയാം ഖുർആന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെ പലരും പല സഹാബാക്കളും വന്നിട്ട് ഓതുകയാണ്, ഖുർആൻ 7 സൈസിൽ ഓത്തുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 7 സൈസ് ഓത്ത് വന്നിട്ട് പല സൈസ് ഓത്തുകളും മൂപ്പരുടെ മുമ്പിൽ നിന്നിട്ട് ഓതി കേൾപ്പിക്കാറുണ്ട്. അങ്ങനെ തിന്മീതന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ഓത്തിൽ നിന്നിട്ടാ പഠിച്ചത് എന്ന്. അങ്ങനെ പലരും പറയും, ഞാൻ ഇന്ന സഹാബി എന്ന് കേട്ടു, ഇന്ന സഹാബി എന്ന് കേട്ടു. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് പറയും, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓതേണ്ടത്, അതല്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓതേണ്ടതെന്ന് പറയും. എന്നിട്ട് ആരെങ്കിലും ഉമറിന്റെ ഓത്താണ് ഞാനിപ്പോൾ ഓതിയതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഉമറിന്റെ ഓത്താണ് നിങ്ങൾ ഓതിയതെങ്കിൽ ഓതിക്കോ, ആ ഓത്ത് ഖിയാമത്ത് നാൾ വരെ ലോകം ഓതിക്കൊണ്ടേ ഇരിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ വരം അദ്ദേഹം ഇവിടെ നിന്ന് ഷഹീദായി പോയപ്പോൾ ആ കിടങ്ങിടാ നീക്കപ്പെട്ടു പോയി. പിന്നെ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിക്കാൻ ആരംഭിച്ചു. ഇന്നുവരേക്കും ആ അപകടങ്ങൾ ഇസ്ലാമിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടില്ല, റസൂൽ പറഞ്ഞതുപോലെ ഉമറിന്റെ മരണത്തോടുകൂടി അപകടത്തിന്റെ വാതിൽ തുറക്കപ്പെടും, പിന്നെ ക്യാമത്ത് നാൾ വരെ അത് കൂട്ടപ്പെടുകയും ഇല്ല. റസൂൽ പറയുന്നു അതേപോലെ തുറക്കപ്പെട്ടിരിക്കുകയാണ്, ഇതുവരെ അടക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അബ്ദുല്ലാഹി മസ്ഊദ് പറയുന്നു, ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉമറിനൊരു ഹാദിമായിട്ട് ജീവിക്കാനുള്ള ചാൻസ് എങ്കിലും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഉമറിന്റെ മജ്ലിസിൽ ഒരു ദിവസം ഇരിക്കുക എന്നതും ഒരു വർഷം അമൽ ചെയ്യുക എന്നതും ഞാൻ താരതമ്യേന സമ്മേളനം മുഖാർ നടത്തി നോക്കുകയാണെങ്കിൽ ഉമറിന്റെ സദസ്സിൽ ഒരു ദിവസം ഇരിക്കലിലാണ് ഞാൻ പുണ്യം കാണാറുണ്ടായിരുന്നത്. കാരണം ലോ അന്ന ഇൽമ ഉമർ ഫീ കഫ വ ഇൽമ الناس ഫീ കഫ ദർജഹത കഫത ഇൽമ ഉമർ റളിയല്ലാഹു തആല അൻഹു. ലോക മുസ്ലിങ്ങളുടെ ഇൽമ ഒരു ക്ലാസിന്റെ തട്ടിൽ വെച്ചിട്ട് ഉമറിന്റെ ഇൽമ അബൂബക്കറിന്റെ റസൂലിനു ശേഷമാണ് പറയുന്നത്. ഉമറിന്റെ ഇൽമ മറ്റൊരു തട്ടിൽ വെക്കുകയാണെങ്കിൽ ഉമറുൽ ഖത്താബിന്റെ ഇൽമിനാണ് മുൻതൂക്കം ഉണ്ടാവുക. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാനത്തിൽ ഉഹദ് പർവ്വതം പോലെയാണെന്ന് വിശേഷിപ്പിച്ച് അബ്ദുല്ലാഹി മസ്ഊദാണി പറയുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് ഇതോടുകൂടി വിജ്ഞാനത്തിൽ ആരായിരുന്നു ഉമറെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി
ചില്ലറ കാര്യങ്ങൾ മാത്രം ശേഷിക്കുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ചില ചില്ലറ കാര്യങ്ങൾ മാത്രം ഉമർ ഖത്താബിന്റെ ശേഷിക്കുന്നുണ്ട്. അതുകൂടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടർന്ന് എന്ത് ചെയ്യാം, ഖിയാമത്തിന്റെ അലാമത്തിലേക്ക് മടങ്ങാൻ ഞാൻ നമ്മൾ വിട്ടിട്ടില്ല. അലാമത്ത് തന്നെയാണ് നമുക്ക് ഉള്ളത്. ഉമറിന്റെ വിടവാങ്ങൽ എന്തായിരുന്നു? ഖിയാമത്തിന്റെ ഏറ്റവും വലിയ അലാമത്തിലൊന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതിൽ പെട്ടതായിരുന്നു. അവർ ഷഹീദായിട്ടാണ് ഇവിടെ നിന്ന് മരിച്ചു പോയതെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുമാണ്. അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുവാനും കേൾക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ സംസാരിച്ചതിനെ ഒരു ഇബാദത്തായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഉമറുൽ ഖത്താബിനെ പോലെയുള്ള മഹാത്മാക്കൾ ഇവിടെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നിലക്ക് യാതനകളും മർദ്ദനകളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അന്തസ്സിനെയും അഭിമാനത്തിനെയും വീണ്ടെടുത്തുവോ അതേ രൂപത്തിൽ തന്നെ ഇന്നുള്ള മുസ്ലിങ്ങൾക്കും അവർ നമ്മുടെ മുമ്പിൽ തന്നതായ ബൈത്തുൽ മഖ്ദിസ് പോലെയുള്ളതായ അന്തസ്സിനെ മടക്കിയെടുക്കുവാനുള്ളതായ ഭാഗ്യം ഇന്നത്തെ മുസ്ലിം ലോകത്തിന് അള്ളാഹു നൽകട്ടെ. യഥാർത്ഥ മുസ്ലിമായിട്ട് അഞ്ചൊക്ക നമസ്കാരം അതാതിന്റെ സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജമാഅത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ട് വിനോദാഭാസങ്ങളിൽ രക്ഷ പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായിക്കൊണ്ട് മദീനയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതായ ഭാഗ്യം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം മുസ്ലിങ്ങൾ നിന്നിട്ട് ഈമാനോടുകൂടി മരിച്ചവരുണ്ടോ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. നാമും മരിക്കുമ്പോൾ നമ്മുടെ ഖബറിനെയും അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. ദീനുൽ ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ സത്യത്തിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ലോകത്തിലുള്ള ഏതും ശക്തിയും വിദ്യയും ഭയപ്പെടാതെ രീതിയിൽ സത്യത്തിന് സത്യം പോലെ പ്രഖ്യാപിക്കുവാനുമുള്ള ധൈര്യവും മുസ്ലിം പണ്ഡിതന്മാർക്ക് അള്ളാഹു നൽകട്ടെ, നേതാക്കൾക്ക് അള്ളാഹു നൽകട്ടെ, നമുക്കും അതുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അർഹമു റഹീമായ നാഥ, നീ ബഹുമാനിച്ച് ആദരിച്ചതായ നാട്ടിൽ, നീ ബഹുമാനിച്ച് ആദരിച്ചതായ ദിവസത്തിൽ, നീ ബഹുമാനിച്ച് ആദരിച്ചതായ സദസ്സിൽ ഞങ്ങൾ നിന്റെ അടിയങ്ങൾ ഉയർത്തിയതായ കൈയിന് വെറുതാവിൽ മടക്കിക്കലിന് രക്ഷിതാവേ, നീ ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ചില്ലെങ്കിലും നീ ഞങ്ങൾക്ക് മാഫ് ചെയ്തു തന്നില്ലെങ്കിലും ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകുന്നതാണ് രക്ഷിതാവേ. ഞങ്ങൾക്ക് ചോദിക്കാൻ നീ അല്ലാതെ വേറെ ഇലാഹല്ല രക്ഷിതാവേ. ഞങ്ങളുടെ സർവ്വ പാപങ്ങളെയും ഈ സദസ്സിനോട് വിടവാങ്ങുമ്പോൾ അന്നുമ്മ പ്രസവിച്ച മക്കളെപ്പോലെ പാപമോചിതരായിട്ട് വിടവാകാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. അർഹമു റഹീമായ നാഥ, കടങ്ങൾ വീട്ടിയും കൊണ്ട് ശക്തികൾക്കുള്ളതായ ചുമതലകൾ വീട്ടിയും കൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. ഞങ്ങളുടെ സന്താനങ്ങളെ സാലിഹായ സന്താനങ്ങളായി വളർത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സാലിഹായ സന്താനങ്ങളെയും നൽകണേ രക്ഷിതാവേ. ഞങ്ങളുടെ ഭാര്യമാരെയും സാലിഹായ ഭാര്യമാരാക്കി നീ മാറ്റണേ രക്ഷിതാവേ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നൽകണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ